അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ കൂടെ ലഭ്യമായിരിക്കുന്ന ഈ നല്ല സമയത്തെ ഞാൻ ഓർക്കുന്നു. എന്നെ ഈ ദൈവവചന പഠനത്തിന്റെ ക്രമീകരണത്തിനായി ക്ഷണിച്ച വാത്സല്യ പാസ്റ്ററും സഭയ്ക്കും ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന ദേവദാസൻ സ്റ്റേജിലും പുറത്തുമായിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി ഞാൻ അറിയിക്കുന്നു. എന്നാൽ വേദപുസ്തകം നാം ഉടനീളം പഠിച്ച യേശു ഉണർവിയോഗമല്ല നടത്തിയിട്ടുള്ളത്, യേശു നടത്തിയത് മുഴുവനും ദൈവത്തിന് പഠനമായിരുന്നു. യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ചവരുണ്ട്, യേശുവിൽ നിന്ന് പഠിച്ചവരുണ്ട്. അതുകൊണ്ട് യേശുവിന്റെ വചനം പഠിക്കുന്നത് ഒത്തിരി നല്ലതാണ്. എപ്പോഴും ദൈവത്തിന് പഠിക്കുന്നത് ഒരനുഗ്രഹം. അതുകൊണ്ടുള്ള ഉപയോഗം തെറ്റൊന്നല്ല, നല്ലതാ. പക്ഷെ എല്ലാത്തിനും ദൈവജനങ്ങൾ ഒരുപോലെ വില കൊടുക്കണം. ദൈവത്തിന് പഠിക്കുവാൻ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രിയപ്പെട്ടവർ കാണിക്കണം. ഈ രാത്രി ദൈവമേ അനുഗ്രഹിക്കട്ടെ. വാസ്തവത്തിൽ എനിക്ക് ദൈവജന പഠനം ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഇന്നും ബൈബിൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ തന്നെ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും കൂടിയാണ്. ഇതിലൊക്കെ ഉപരി എനിക്ക് പ്രസംഗം ഒത്തിരി ഇഷ്ടമാണ്. എന്നാൽ ഈ പ്രസംഗവും ദൈവത്തിലെ പഠിപ്പീരും രണ്ടും രണ്ടാണ്. പ്രസംഗം കേൾക്കുമ്പോൾ ഉണർന്നു കൂടും, ഇരിക്കുന്നവർക്ക് സ്തുതിക്കാൻ ഒരു ഉന്മേഷം തുടങ്ങും. പഠിപ്പീര് അതിൽ വ്യത്യസ്ത. പഠിപ്പീരെന്ന് പറയുമ്പോൾ ഉണർവ് കുറയും, ഉറക്കം കൂടും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം പഠിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹമാക്കുവാൻ ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്നു മുതൽ ഒരുമിച്ചുള്ള ദൈവദിന പഠനം യേശു ക്രിസ്തുവിന്റെ വരവും അനന്തര സംഭവങ്ങളും പഠിപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ രീതിയിൽ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ആർക്കും എന്നോട് തിണക്കമില്ലെങ്കിൽ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണേ. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് യേശുവിന് വരവും അനന്തര സംഭവങ്ങളും എന്ന വിഷയമായതുകൊണ്ട് ശ്രദ്ധ പോകുവാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. അതിനേറ്റവും നല്ലത് മൊബൈല്. ആ സാധനം എല്ലാവരും ഓഫ് ചെയ്ത് വെക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുക. എന്നോട് തിണക്കം നിങ്ങൾക്ക് ആർക്കും തോന്നരുത്. അതൊത്തിരി നല്ലതാ. കാരണം നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കും, പെട്ടെന്ന് ഒരു കോള് വന്നാൽ അതിലേക്ക് ശ്രദ്ധ പോകും. അത് വരാതിരിക്കാനാ നിങ്ങൾ ചെയ്യണമേ. ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്യുമെങ്കിലും ചെയ്തില്ലെങ്കിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ദൈവോദര പഠനത്തിന് ആദരമായി വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചു കൊണ്ട് തുടങ്ങാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം കുറിവാക്യമായി നമുക്ക് വായിക്കാം.
അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു.
ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരുമിച്ച് അവിടുത്തെ മുൻപാകെ ഇന്ന് രാത്രി തിരുവിടുത്തിലേക്ക് എടുത്തു വരുന്നു. സ്വർഗം ഇന്ന് രാത്രി അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യണം, അതിശയം പ്രവർത്തിക്കണം, വചനത്തിന് വാതിൽ തുറക്കണം. നസ്രയനാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തെ സ്തുതിച്ചാട്ട്. വാസ്തവത്തിൽ ഇന്ന് അടുത്ത ദിവസങ്ങളിൽ തുടർമാണ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ രത്ന ചുരുക്കമായി ഒന്ന് സൂചിപ്പിച്ചാൽ, യേശുവിന്റെ വരവും അതിനെ തുടർന്ന് 7 വർഷം ഭൂമിയിൽ നടക്കുന്ന ഇതർ ക്രിസ്തുവിന്റെ ഭരണവും അക്കാലത്തിലെ 2 ഘട്ട അവസ്ഥകളും അനന്തരം സംഭവിക്കുന്ന 1000 വർഷ ഭരണം സഹസ്രാബ്ദ യുഗവാഴ്ച അനന്തരം സംഭവിക്കുന്ന ന്യായവിധി തുടർന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുത്രൻ യെരുശലേം അതിനെ തുടർന്ന് നിത്യത, ഇത്രയും വിഷയങ്ങൾ ഏറ്റവും കുറഞ്ഞത് ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവവചനം ഓരോ ഉള്ളത്തിൽ ക്രിയ ചെയ്യാൻ വിശ്വാസികൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് ദൈവവചനം നാം പഠിക്കുന്നത്? ലോകമനുഷ്യൻ ദൈവവചനം പഠിക്കുവാൻ അത്ര ഇൻട്രസ്റ്റ് എടുക്കാതിരിക്കുമ്പം നാം ദൈവവചനം പഠിക്കുവാൻ കാരണം നമ്മുടെ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ലെന്ന് നമുക്കറിയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു പുസ്തകത്തിൽ ഇപ്രകാരം ഒരു ഭാഗം ദർശിച്ചു. ഒരു മനുഷ്യൻ 3 അക്ഷരം കൊണ്ട് ഭൂമിയിൽ എത്തുന്നു. അത് ജനനം എന്ന 3 അക്ഷര. ജനനം എന്ന 3 അക്ഷരത്തിൽ തുടങ്ങി ഈ ഭൂമിയിൽ 3 അക്ഷരം കൊണ്ട് അവൻ മുൻപോട്ട് പോകുന്നു. ജീവിതം എന്ന 3 അക്ഷരം കൊണ്ട്, ജനനം എന്ന 3 അക്ഷരത്തിൽ തുടങ്ങി ജീവിതം എന്ന 3 അക്ഷരത്തിൽ അവൻ മുൻപോട്ട് അവന്റെ യാത്ര കുതിക്കുന്നു. The Change of the World എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഈ ഭാഗം ശക്തമായി കൊടുത്തിട്ടുണ്ട്. ഈ ജീവിതം എന്ന 3 അക്ഷരത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു മനുഷ്യൻ ലോകത്തിൽ ജീവിച്ച അവൻ 3 അക്ഷരം കൊണ്ട് അവസാനിക്കും. മരണം എന്ന 3 അക്ഷരം. ഈ 3 അക്ഷരത്തിന്റെയും അവസാനം നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു വട്ടപൂജ. ജനനം, ജീവിതം, മരണം. എന്നാൽ ഒരു വിശ്വാസിക്ക് തീർത്തും പറയാൻ കഴിയും അവന്റെ അവസാനം മരണം കൊണ്ടല്ല, അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് 3 അക്ഷരമാണ്, നിത്യത. അതിന് മാത്രം പൂജ്യം ഇല്ല. ഈ കഴിഞ്ഞിടയ്ക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച മറ്റൊരു ഭാഗമുണ്ട്. ഒരു മനുഷ്യനെ 4 മൃഗത്തോടും ഒരു പക്ഷിയോടും ഉപമിച്ച് ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്നോട് പിണക്കം തോന്നും, അർത്ഥം ഗ്രഹിക്കുമ്പോഴേ പിണക്കം മാറത്തുള്ളൂ. ഒരു മനുഷ്യനെ 4 മൃഗത്തോടും ഒരു പക്ഷിയോടും ഉപമിച്ചിട്ടുണ്ട്. ഒരുവന്റെ 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം അവനെ ചിത്രീകരിച്ചേക്കുന്നത് കുരങ്ങനോട്. കുരങ്ങന്റെ സ്വഭാവമായിരിക്കും 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഉള്ള കാലഘട്ടമെന്ന് ആ എഴുത്തുകാരൻ എഴുതിയേക്കുന്നത്. അതിന് കാരണം കൂടി താൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും കശപിശയായിരിക്കും ആ പ്രായം. ആങ്ങളിപ്പങ്ങളും ഉണ്ടെങ്കിൽ എപ്പോഴും വഴക്കായിരിക്കും. രണ്ടുപേരെയും ഒന്ന് ക്രമീകരിക്കാൻ പപ്പയും മമ്മിയൊക്കെ ഒത്തിരി കഷ്ടപ്പെടും. രണ്ടുപേർക്കും ഊണമേശയിൽ ചോറ് കൊടുത്തിട്ട് പപ്പടം കൊടുത്തുന്നിരിക്കട്ടെ, പെണ്ണുക്ക് കൊടുത്ത പപ്പടം ഇച്ചിരി മുറിഞ്ഞതും ആങ്ങൾക്ക് കൊടുത്തത് നല്ല മുഴുവൻ പപ്പടമാ. ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, അവരുടെ മുൻപിൽ ഇരിക്കുന്ന പാത്രത്തിലേക്ക് ശ്രദ്ധ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ പാത്രത്തിലായിരിക്കും. അപ്പൊ ഈ കൊച്ച് ആങ്ങളുടെ പാത്രം നോക്കിയപ്പോഴ് മുഴുവനായ ഒരു പപ്പടം. ഇവൾ പെട്ടെന്ന് കരഞ്ഞമ്മ എനിക്ക് മുഴുവൻ പപ്പടം വേണം. പെട്ടെന്ന് ഇവൻ ഇച്ചിരി ഓടിച്ച് അവനെ തിന്നു. ഉടനെ ഈ കൊച്ചു പറയുന്നു, അച്ചാച്ചന് കൊടുത്ത പപ്പടം എനിക്ക് വേണം. പക്ഷെ അമ്മ പറഞ്ഞു, മോനെ ഞാൻ കൊടുക്കണ. കൊടുക്കാൻ നിൽക്കിയപ്പോൾ അതും ഇച്ചിരി മുറിച്ചതാ. അപ്പൊ ഇവള് പറയുന്നു, അത് മുറിക്കാതെ തരണം, വേറെ പപ്പടം കൊടുത്താലും പോരാ, അച്ചാച്ചന്റെ പാത്രത്തിൽ കൊടുത്ത അതേ പപ്പടം മുറിക്കാതെ കിട്ടണം. ഒട്ടുമുക്കാലും പേടി പ്രായം ഇങ്ങനത്തെയാ, ഭയങ്കര കുശുകൃതിയ, എന്ത് കിട്ടിയാലും തൃപ്തിയാകാതെ പിച്ചി കീറുന്ന, അനുസരിക്കാൻ ഇഷ്ടമില്ലാത്ത, ഭയങ്കര കുരുത്തക്കെട്ട് കാണിക്കുന്ന പ്രായമാ 1 വയസ്സ് മുതൽ 15 വയസ്സുള്ള പ്രായം. ഈ സ്ഥലത്തുള്ള കുഞ്ഞുങ്ങളൊന്നും അങ്ങനെയല്ല, പക്ഷെ അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ഒരു മനുഷ്യന്റെ പ്രായത്തിലെ അവസ്ഥയെ ചിത്രീകരിച്ചിരിക്കുന്ന കുതിരയോടാ. കുതിരയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ചാട്ടം. 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പിടിച്ചാൽ കിട്ടാത്ത പ്രായം, ആർക്കും ഒതുങ്ങി കൊടുക്കില്ല, ഭയങ്കര രക്തം തിളയ്ക്കുന്ന പ്രായം. ഒന്ന് പറഞ്ഞാൽ രണ്ടു പറയും. കുതിരയെ പോലെ തലയെടുപ്പ് കാണിക്കും, ഉങ്ക് കാണിക്കും, അഹങ്കാരം കാണിക്കും, ഒരു താഴ്മ ഇഷ്ടമല്ല. വീട്ടിലാണെങ്കിലും പപ്പ പറഞ്ഞാലും മമ്മ പറഞ്ഞാലും അംഗീകരിക്കത്തില്ല. പ്രത്യേകിച്ച് 15 വയസ്സിൽ ആ പിള്ളേർക്കൊക്കെ അല്പാൽപമായി പുരുഷത്വത്തിൽ ലക്ഷണമൊക്കെ ആരംഭിക്കുമ്പോൾ പിന്നെ അവരാരോ ആയെന്ന ചിന്തയിൽ പപ്പ അനുസരിക്കില്ല, മമ്മി അനുസരിക്കില്ല. അന്ന് വരെ മുറ്റത്ത് രാത്രിയങ്ങം പീടികകൾ വെച്ച് പിന്നെ ഒറ്റയ്ക്ക് ജംഗ്ഷനിൽ പോകും. സന്ധ്യയാകുമ്പോഴേ ജംഗ്ഷനിൽ നിൽക്കും, കൂട്ടുകൂടും, അല്പം കൂടി കഴിഞ്ഞ വരത്തുള്ളൂ. അങ്ങനെ കുതിരയെ പോലെ ഒരു ചാട്ടത്തിന്റെ പ്രായം, അതാ 15 വയസ്സ് മുതൽ 25 വയസ്സുള്ള പ്രായം, 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഒരു മനുഷ്യന്റെ പ്രായത്തെ കുറിച്ച് ചിത്രീകരിച്ചേക്കുന്ന കഴുതയോ. എന്താ കഴുതയുടെ സ്വഭാവം? ചുമട് ചുമക്കുക. 25-ാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടി, അന്ന് തുടങ്ങിയ ചുമട. 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച അന്ന് തുടങ്ങിയ ചുമട. ഭാര്യയെ പുലർത്താൻ ചുമട് തുടങ്ങി. 2 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞായി, പിന്നെ കുഞ്ഞിനെ പുലർത്താൻ ചുമടായി. അങ്ങനെ ചുമടുകൾ കൂടും. വിവാഹ സമയത്ത് ആവേശം മുത്തു. വിവാഹം കഴിഞ്ഞപ്പോൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചു. പിന്നെ പരദേശമായി. മക്കളായപ്പോൾ വളരെയധികം ധ്വാനിച്ചാലും മുൻപോട്ട് നയിക്കാൻ കഴിയാത്ത അവസ്ഥയായി. രാവിലെ 4:00 തന്നെ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നു, കഴുതിയെ പോലെ പണിയുന്നു. സന്ധ്യയാകുമ്പോൾ വീട്ടിൽ വരുന്നു, കഴുതിയെ പോലെ പണിത് വീട്ടിൽ വന്നാലും സ്വസ്ഥതയില്ല. ഭാര്യ പറയും, ചേട്ടാ കൊച്ചിന്റെ സ്കൂളിൽ ഫീസ് കൊടുക്കണം, നാളെയാ കൊടുക്കേണ്ടത്, അധ്വാനിച്ച പണം കൊണ്ടുവന്നിട്ട് തികയത്തില്ല. അപ്പൊ കഴുതിയെ പോലെ അധ്വാനിച്ചു കഴിഞ്ഞാലും ഒരു സ്വസ്ഥതയുമില്ലാത്ത പ്രായമാ 25 വയസ്സ് മുതൽ 60 വയസ്സുള്ള പ്രായം. കഴുതിയെ പോലെ അധ്വാനിക്കുന്ന പ്രായം, കഷ്ടം സഹിക്കുന്ന പ്രായം, ദിവസം ചൊല്ലുംതോറും ഭാരം പുറത്തു കൂടുന്ന പ്രായം, തന്റെ മേൽ ചുമടുകൾ കൂടുന്ന പ്രായം. 60 വയസ്സ് മുതൽ, മരിച്ചില്ലെങ്കിൽ ഒരു 75 വയസ്സ് വരെ ഒരു മനുഷ്യനെ ചിത്രീകരിച്ചേക്കുന്നത് പിണങ്ങരുത്, നായോട. എന്ത് നായുടെ പ്രത്യേകത? കാവല. 60-ാമത്തെ വയസ്സിൽ അപ്പച്ചന്റെ കാഴ്ച അല്പം മങ്ങി. ഒരു കണ്ണടിയൊക്കെ വെച്ച് ചാരികസര് ഫ്രണ്ടി ഇരിക്കും. പിന്നെ അപ്പച്ചൻ ഇങ്ങും പോകണ്ട, ആരെങ്കിലും വരുന്നെങ്കിൽ ആ വരുന്ന വിവരം ജോലിക്ക് പോയ മോനെ വിളിച്ചറിയിക്കുന്ന കാവൽക്കാരൻ, മോന്റെ കൊച്ചിനെ നേഴ്സറി കൊണ്ടുവിടുന്ന കാവൽക്കാരൻ, ഗേറ്റ് വന്ന് മുട്ടി വിളിക്കുന്ന പാൽക്കാരൻ, കൊണ്ട് പാല് വാങ്ങിക്കൊണ്ട് അകത്തു വയ്ക്കുന്ന കാവൽക്കാരൻ, വീട് കാക്കുന്ന ഒരു ജോലി. ഇത് 75 വയസ്സ് വരെ. അത് കഴിഞ്ഞാലോ മരിച്ചില്ലെങ്കിൽ 75 വയസ്സ് മുതൽ മരണം വരെ ഒരു പക്ഷിയുടെ സ്വഭാവം, മൂങ്ങയുടെ സ്വഭാവം. എന്താ മൂങ്ങയുടെ സ്വഭാവം? കാഴ്ച മങ്ങി, കേൾവി മങ്ങി, എവിടെ കൊണ്ട് ഇരുത്തിയോ അവിടെ ഇരിക്കുന്ന അവസ്ഥ. അപ്പച്ചന് പറയാം, അപ്പച്ച ഇത് തോമസ, അപ്പച്ചന് മൂത്ത മോൻ. എന്നാ മോനെ ഒന്നും ചോദിച്ചു വരില്ല, ഇത് മൂത്ത മോൻ തോമസ കേട്ടോ അപ്പച്ച എന്ന് പറയുമ്പോ. പിന്നെ മൂങ്ങി പോലെ മുളക്ക. ഇത് സുശീലയ, അപ്പച്ചന്റെ 2-ാമത്തെ മരുമോൾ. സുശീലിയാന്ന് അപ്പച്ചൻ അറിയുന്നില്ല, തോമസിനെ അപ്പച്ച അറിയുന്നില്ല. മോങ്ങിയെ പോലെ മൂളിയിരിക്കും. ഒരു മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയാകുമ്പോൾ ആ എഴുത്തുകാരൻ അവസാനം ഇങ്ങനെ ചിത്രീകരിച്ചു, ഇതിനകത്ത് ജനിച്ച അന്നു മുതൽ മരണം പിടിക്കും വരെ നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ അത് നഷ്ടമാണ്. ആ ചെയ്യാത്തവർക്ക് നാഥനെ കുറിച്ച് അറിയേണ്ടതും അറിയിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട ഭാഗമാ ദൈവവചന പഠനം. തീർച്ചയായും ഇതര പ്രായത്തിൽപ്പെട്ടവർ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നല്ലോ, ഈ പ്രായങ്ങൾ മുഴുവൻ ദൈവം നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങൾ തരട്ടെ. ലോകമനുഷ്യൻ പലവിധമായ അവസ്ഥയിൽ മൂവ് ചെയ്യുമ്പോൾ ദൈവത്തെ അറിയുന്ന നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ തീരുവ സ്വർഗം കൃപ ചെയ്യട്ടെ. വായിച്ച ഭാഗത്തേക്ക് വന്ന് വചന പഠന ചിന്തയിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ ഒരു പ്രവചന പുസ്തകമാ വെളിപ്പാട് പുസ്തകം. നിങ്ങൾക്ക് ഏവർക്കും ഈ പുസ്തകത്തെ കുറിച്ച് ശരിക്കും അറിവുള്ള വരാം. കാരണം ഈ സ്റ്റേജിലും ഇരിക്കുന്ന ജനത്തിനടുവിലും ഇരിക്കുന്നതിൽ നല്ലൊരു 1% പേരും പാസ്റ്റർമാർ തന്നെയാണ്. അവർക്ക് ദൈവത്തിന് ശരിക്കറിയാവുന്നവരാ. പണ്ടത്തെ ഉപദേശിമാരെ പോലെയാൽ ഇപ്പോൾ നന്നായി പഠിച്ചിട്ടുള്ളവരാ. ഞാൻ ഐ പി എസ് ആണെങ്കിൽ ഐ പി എസ് പാസ്റ്റർമാർക്കൊക്കെ അറിയാം, എം ഡി എടുക്കാത്തവർക്ക് ഇപ്പൊ സഭാ ചാർജ് പോലും കൊടുക്കത്തില്ല. ആ അവസ്ഥയിൽ വചനത്തിന്റെ പാണ്ഡിത്യം ഒത്തിരി സിദ്ധിക്കുന്ന ശുശ്രൂഷകന്മാരായി നമ്മുടെ ഇടയിൽ ഒത്തിരി പേരുണ്ട്. ദൈവവചനം ശരിക്കറിയാവുന്ന പാസ്റ്റർമാരും അതിനേക്കാൾ ഉപരി വചനം അറിയാവുന്ന വിശ്വാസികളുമാ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ദൈവവചനം പഠിപ്പിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന വിഷയം, കാരണം എന്നേക്കാൾ വചനത്തിൽ അറിവുള്ളവർ ഇവിടെയുണ്ട്. എങ്കിലും ദൈവമേൽപ്പിച്ച ശുശ്രൂഷ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ കൃപ ലഭിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഉണർവ് പ്രസംഗമല്ലാത്ത കൊണ്ട് ഞാൻ ഒരു ഉണർവിലേക്ക് മൂവ് ചെയ്യാത്തത്, വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം. ഈ പ്രവചന പുസ്തകത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, നീ കണ്ടത്. രണ്ട്, ഇപ്പോൾ ഉള്ളത്. മൂന്ന്, മേലാൽ സംഭവിപ്പാൻ പോകുന്നത്. ഈ മൂന്ന് വിഷയം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ 22 അധ്യായമുണ്ട്. 22 അധ്യായങ്ങളും അതിശക്തമായ വിഷയങ്ങളാണ്. ഓരോ അധ്യായത്തിലും 7-9 വിഷയങ്ങൾ ചേർത്തിട്ടുണ്ട്. ചില അധ്യായങ്ങളിൽ 9 വിഷയം, ചില അധ്യായങ്ങളിൽ 7 വിഷയം. അതിപ്രധാനമായി എല്ലാ അധ്യായത്തിലും 7 വിഷയങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 66 പുസ്തകമുള്ള വേദപുസ്തകത്തിൽ 2 പുസ്തകങ്ങൾ വിളിക്കുന്ന പേരാ ഏഴുകളുടെ പുസ്തകം. അത് 7 കാര്യങ്ങൾ ഓരോ അധ്യായത്തിലും കൊടുത്തിരിക്കുകൊണ്ട്. 1, എഫ്എസ്എ ലേഖനത്തിന്. 2, വെളിപ്പാട് പുസ്തകത്തിന്. എഫ്എസ്എ ലേഖനത്തിൽ 7 അനുഗ്രഹം, 7 ശാപഗ്രഹമായ സ്ഥ, 7 തൂണ്, 7 ദൈവിക അടിസ്ഥാന അവസ്ഥകൾ, 7 സർവായുധ വർഗങ്ങൾ, അങ്ങനെ 7 ഒരു പട്ടിക തന്നെ എഫ്എസ്എ ലേഖനത്തിൽ ഓരോ അധ്യായത്തിലും കാണുവാൻ കഴിയും. ഇതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ അധ്യായത്തിലും 7 സംഭവങ്ങൾ ചേർത്തിട്ടുണ്ട്. ചില അധ്യായത്തിൽ 9 സംഭവങ്ങൾ ചേർത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഓരോ അധ്യായത്തിലും ഒത്തിരി വിഷയം ദൈവം തൊട്ട് കാണിച്ചിട്ടുണ്ട്. രണ്ട് ചുരുക്കമായി പറഞ്ഞാൽ, കാരണം 2 ദിവസം കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലെ മേലാൽ സമർപ്പണമെന്ന കാര്യത്തിന്റെ ഒരു ഭാഗത്തിൽ പോലും തീർക്കുവാൻ കഴിയില്ല. അതെല്ലാം പറയുവാൻ എനിക്ക് സാധ്യമല്ല. ചിലത് മാത്രം തൊട്ട് പെട്ടെന്ന് മുൻപോട്ട് പോകാം. ശ്രദ്ധിക്കണം, ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരാൽപ്പം ഇറക്കിയിട്ടുണ്ട്. അത് മുഴുവൻ തീർന്നതുകൊണ്ട് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും കർത്താവ് അനുവദിച്ചാൽ ആൽബത്തിൽ 12 സീഡിയാ. ഈ 12 സീഡി ചേർന്ന ഒരാൽബമാ. അത് ഇറക്കിയത് മുഴുവൻ തീർന്നത് കൊണ്ട് വീണ്ടും ഇറക്കുവാൻ കഴിഞ്ഞില്ല. അത് താമസിക്കാതെ വീണ്ടും അതിന്റെ കോപ്പീസ് ഇറക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകും. ആ സമയത്ത് നിങ്ങൾ കൂടുതൽ അത് മനസ്സിലാക്കും. ഓരോ വിഷയത്തെയും ഓരോ വാക്യത്തെയും എടുത്തതിന്റെ അകത്തുള്ള മർമ്മങ്ങൾ വെളിപ്പെടുത്തി ഇറക്കിയ കാസറ്റാ. ഇന്ന് രാത്രി എല്ലാം പറയുവാൻ സാധ്യമല്ല. ചിലത് വന്ന് തൊട്ടുവെക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, യേശുവിന്റെ സപ്തഗുണങ്ങൾ, അത് വ്യക്തമായി വർണ്ണിച്ചിരിക്കുക. 2-ാം 3-ാം അധ്യായത്തിൽ 7 സഭയെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാട്. 4-ാം 5-ാം അധ്യായത്തിൽ സ്വർഗത്തെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാട്. 4-5 അധ്യായത്തിൽ സ്വർഗത്തെ കുറിച്ചുള്ള വെളിപ്പാട് പറയുന്ന കൂട്ടത്തിൽ 3 വിഷയം ദൈവം എടുത്തു കാണിച്ചു. 1, സ്വർഗം എവിടെ. 2, സ്വർഗത്തിൽ ഇപ്പോൾ ആരുണ്ട്. 3, ഇനി സ്വർഗത്തിൽ പോകുന്നവർ ആരെ. ഈ 3 വിഷയം 4-ാം 5-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. 6-11 വരെയുള്ള 6 അധ്യായങ്ങളിൽ യേശുവിന്റെ 2-ാമത്തെ വരവിന്റെ ആരംഭഘട്ടം കഴിയുമ്പോൾ ഈ ഭൂമിയെ 7 വർഷം ഭരിപ്പാൻ യദുക്രിസ്തു പ്രത്യക്ഷനാകും. യദുക്രിസ്തുവിന്റെ ഭരണം 7 വർഷവും 2 ഘട്ടവുമാണ്. അതിൽ ആരംഭത്തിലെ 3.5 വർഷം നടക്കുന്ന ന്യായ വിധിയെ കുറിച്ച് വളരെ ശക്തമായി ദൈവം ഓർപ്പിക്കുന്ന ഭാഗങ്ങൾ അടക്കം ചെയ്ത വിഷയമാണ് 6 മുതൽ 11 വരെ അധ്യായങ്ങൾ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സൂര്യനെ അടിഞ്ഞ സ്ത്രീ എന്ന വിഷയത്തിൽ 7 മൂർത്തികളെ കുറിച്ച് ദൈവാത്മാവ് സംസാരിക്കുക. സമയം കിട്ടിയാൽ ആ 7 മൂർത്തികളും ഞാൻ പഠിപ്പിക്കാം. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൈശാചിക തത്വം ദൈവാത്മാവ് എടുത്തു കാണിച്ചു. പിശാചിന് തത്വമുണ്ട്, ദൈവത്തിന് തത്വം ഉള്ളതുപോലെ പിശാചിന് തത്വമുണ്ട്. ദൈവത്തിന് തത്വം നിങ്ങൾക്കറിയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതുപോലെ പൈശാചിക തത്വമുണ്ട്, പിശാച്, യദുക്രിസ്തു, കള്ളപ്രവാചകൻ. ഇതിൽ പിശാച് ആരെന്നും യദുക്രിസ്തു ആരെന്നും കള്ളപ്രവാചകൻ ആരെന്നും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 14-ാം അധ്യായം സ്വർഗീയ സിയോ, 15-ും 16-ാം അധ്യായം മഹോപദ്രവകാലം, 17-ാം അധ്യായം രാഷ്ട്രീയ പ്രവചനം, 4-ാം അധ്യായം സഭയുടെ വളർച്ചയെ കുറിച്ചുള്ള പ്രവചനം, 18-ാം അധ്യായം രാഷ്ട്രീയ അധപ്പതനം, 4-ാം അധ്യായം സഭകളുടെ അധപ്പതനം, 19-ാം അധ്യായം യേശുവിന്റെ വിവാഹം, 20-ാം അധ്യായം 1000 വർഷ ഭരണം, അന്ത്യ ന്യായവിധി, 21-ാം അധ്യായം പുതിയ ഭൂമി, പുതിയ ആകാശം, പുത്തൻ യെരുശലേം, 22-ാം അധ്യായം നിത്യത. ഇങ്ങനെ 1 മുതൽ 22 വരെ അധ്യായങ്ങൾ ശക്തമായി കൊടുത്തിരിക്കുന്ന മർമ്മപ്രധാനമായ വിഷയങ്ങൾ കോർത്തിരിക്കുന്ന പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ പ്രവചന പുസ്തകത്തിൽ വായിച്ച വാക്യം ഇങ്ങനെയാ, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മേലാൽ എന്തോ ചിലത് സംഭവിപ്പാൻ പോകുന്നു. എന്താ മേലാൽ സംഭവിക്കുന്നത്? ഒത്തിരി വിഷയമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവിന്റെ വരവാണ്. നിങ്ങൾക്കറിയാം പെന്തക്കോസ്ത് സഭകളിൽ സംഭവിക്കുന്ന പഠിപ്പീരിൽ സോഫ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ 8 യുഗങ്ങളായി തിരിച്ച് പഠിപ്പിക്കാറുണ്ട്. ഞാൻ അതിനെ 10 യുഗങ്ങളായി പഠിപ്പിക്കാറുണ്ട്. കാരണം അൽപ്പൂടി ജനത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമാക്കേണ്ടതിന്. അത് ഉപദേശ പെശകല്ല, അതുകൊണ്ട് തെറ്റുമില്ല. അല്പവും കൂടി ജനത്തിന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഈ 10 യുഗത്തിൽ ഇപ്പോൾ നാം ആയിരിക്കുന്നത് 6-ാമത്തെ യുഗത്തിലാണ്, കൃപായുഗത്തിൽ. ഈ യുഗത്തിന്റെ അവസാനം ഒരു വലിയ വിഷയം സംഭവിക്കും, അത് യേശുവിന്റെ വീണ്ടും വരവാണ്. 10 യുഗങ്ങൾ വേദപുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. 1, ദൂതന്മാരുടെ യുഗം. ആ യുഗം നാം ആരും കണ്ടിട്ടില്ല, അത് ദൂതന്മാരായി ദൈവം സ്ഥാപിച്ച യുഗമാണ്. ആ യുഗത്തിൽ 3 പ്രധാനപ്പെട്ട ദൂതന്മാരുണ്ടായിരുന്നു, ഗബ്രിയേൽ, മീഖായേൽ, ലൂസിഫർ. ഇതിൽ 3 പേർക്കും 3 കരുവകളാണ് ദൈവം കൊടുത്തത്. എന്നാൽ ഈ 3 കൂട്ടത്തിന്റെ അകത്തൊന്നും 1 ഭാഗം അവരെ നിയമിച്ച് ആക്കിയ ശുശ്രൂഷയിൽ നിന്ന് വീണുപോയി. അതിൽ പ്രധാനമായി ലൂസിഫറും സൈന്യവും വീണുപോയി. അതോടുകൂടെ ആ യുഗം ദൈവം അവസാനിപ്പിച്ചു. ആ യുഗത്തെ തുടർന്ന് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ വാക്കിൽ ഒരു വാക്കുകൂടി സൂചിപ്പിക്കാം, ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഈ രൂപമല്ല,
ഈ ഭാവമല്ല ദൈവത്തിന്റെ സാദൃശ്യം, ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒന്ന് സ്വാതന്ത്ര്യം, രണ്ട് ഇച്ഛ, മൂന്ന് ദൈവിക പ്രവൃത്തിയുടെ ശക്തി. ഇത് മൂന്നും ഒരുപോലെ കൊടുത്ത് ദൈവം സൃഷ്ടിച്ച ഏക സൃഷ്ടി മനുഷ്യനാണ്. അങ്ങനെ ദൈവം തന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഭൂമിയിൽ ആക്കിയിട്ട് ഒരു യുഗം ആരംഭിച്ചു. ആ യുഗമാണ് നിഷ്പാപയുഗം, അല്ലെങ്കിൽ നിഷ്കർഷയുഗം, അല്ലെങ്കിൽ ഏത്രനീക യുഗം. ആ യുഗത്തിന് മൂന്ന് പേരാ. ഒന്ന് നിഷ്പാപയുഗം, പാപം ഇല്ലാത്ത യുഗം. നിഷ്കർഷയുഗം, ഏത്രനീക യുഗം. ആ യുഗമാ രണ്ടാമത്തെ യുഗം. ആ യുഗത്തിൽ ദൈവം ആഗ്രഹിച്ചത് എന്നും താൻ സൃഷ്ടിച്ച മനുഷ്യനോട് കൂടെ തനിക്ക് നടക്കണം, തനിക്ക് മുൻപോട്ട് പോകണം. അതിനുവേണ്ടി സൃഷ്ടിച്ചുവെങ്കിലും നിർമ്മിച്ചുവെങ്കിലും ദുഷ്ടനായ പിശാചെ ഒന്നാം യുഗത്തിൽ ദൈവത്തിന് അടിമേടിച്ചു വീഴപ്പെട്ട ദൂതൻ, സാത്താനായി മാറിയവൻ ലൂസിഫർ, സാത്താനായി മാറിയവൻ രണ്ടാം യുഗത്തിൽ ദൈവം കൊണ്ടുവന്ന മനുഷ്യനെ ദൈവത്തിന് അകറ്റി മാറ്റിയപ്പോൾ നിഷ്പാപയുഗത്തിൽ പാപം പ്രവേശിച്ചു, നിഷ്കർഷയുഗത്തിൽ സംഭവിക്കരുതാത്തും സംഭവിച്ചു. കാണുവാൻ ഭംഗിയുള്ളതും തിന്നുവാൻ രുചിയുള്ളതും ജ്ഞാനപ്രാപ്യമെന്നും പിശാച് ദൈവ സൃഷ്ടിയായ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്ത് ദൈവത്തിന് അകറ്റി മാറ്റി, ദൈവത്തിന് ദൂരേക്ക് മാറ്റി മനുഷ്യരെ തെറ്റിച്ചു. ആ തെറ്റിൽ മനുഷ്യൻ അകപ്പെട്ടപ്പോൾ നിഷ്പാപയുഗത്തിന്റെ അടിവര സ്വർഗമിട്ടു. ഇട്ടിട്ട് ആ യുഗത്തിൽ പാർത്ത ദൈവത്തിന്റെ സൃഷ്ടിയായ ആദാമിനെയും ഹവ്വയെയും പുറത്താക്കിക്കൊണ്ട് ദൈവം മൂന്നാമത്തെ യുഗം ആരംഭിച്ചു. ആ യുഗമാണ് മനസ്സാക്ഷിയുഗം. മനസ്സാക്ഷിയുഗത്തിൽ മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ചും പ്രവൃത്തി അനുസരിച്ചും അവരെ മനസ്സുണർത്തിക്കുന്ന അവസ്ഥ അനുസരിച്ച് മുൻപോട്ട് പോകാൻ ആവശ്യമായ കൃപകളും ക്രമീകരണം ദൈവം ഒരുക്കി വെച്ചു. പക്ഷേ മനുഷ്യനോ ആ യുഗത്തിലും ദൈവത്തിൽ അകന്നു. ദൈവത്തിന്റെ പദ്ധതി വിട്ട് ജീവിച്ചപ്പോൾ ദൈവം ആ യുഗം അവസാനിപ്പിച്ചു. മനസ്സാക്ഷി അവസാനിപ്പിച്ച് ദൈവം നാലാമത്തെ യുഗം ആരംഭിച്ചു. ആ യുഗമാ ന്യായപ്രമാണ യുഗം. ന്യായപ്രമികത്തിൽ നിയമങ്ങളും വ്യവസ്ഥകളും പ്രമാണങ്ങളും കൊടുത്തുവെങ്കിലും മനുഷ്യൻ അതൊക്കെ വിട്ട് ജീവിക്കാൻ തുടങ്ങി. തൽഫലമായി ദൈവം ന്യായപ്രമാണികത്തെ അവസാനിപ്പിച്ചുകൊണ്ട് മാനസാന്തരത്തിന് വേണ്ടി ഒരവസരം കൊടുത്ത് അഞ്ചാമത്തെയും ആരംഭിച്ചു. ആ യുഗമാ സങ്കലന യുഗം. ആ യുഗത്തിൽ പ്രധാനമായി രണ്ടുപേർ വന്നു. ഒന്ന് സ്നാപക യോഹന്ന, രണ്ട് യേശു ക്രിസ്തു. ആ യുഗത്തിന്റെ അവസാനം യേശു കാൽവരിയിൽ മരിച്ചു. യേശുവിന്റെ മരണത്തിന് ശേഷമായി ആ യുഗം അവസാനിച്ചു. ആറാമത്തെ യുഗം ആരംഭിച്ചു. ആ യുഗമാണ് കൃപായുഗം. കൃപായുഗം ഇന്ന് നാം ആയിരിക്കുന്ന കാലമാണ്. ഈ കൃപായുഗത്തിന്റെ അവസാനം സംഭവിക്കുന്ന വിഷയമാണ് യേശുവിന്റെ വീണ്ടും വരവ്. കൃപായുഗത്തിന്റെ അവസാനം യേശുവിന്റെ മടങ്ങി വരവെങ്കിൽ ഇതിനെ തുടർന്ന് വീണ്ടും നാല് യുഗമുണ്ട്. അതിൽ ഏഴാമത്തെ യുഗമാണ് ന്യായ വിധിയുടെ യുഗം. എട്ടാമത്തെ യുഗം മഹോപദ്രവ യുഗം. പത്താമത്തെ യുഗം സഹസ്രാബ്ദ യുഗം. ഒൻപത് യുഗം സഹസ്രാബ്ദ യുഗം. പത്താമത്തെ യുഗം നിത്യ യുഗം. ഇതിൽ ആറാമത്തെ യുഗമായ കൃപായുഗത്തിന്റെ അവസാനം അടുത്തു. കൃപായുഗത്തിന്റെ അവസാനം സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം യേശുവിന്റെ മധ്യാകാശപരവ്, യേശുവിന്റെ മധ്യാകാശപരവ് എത്രയും പെട്ടെന്ന് സംഭവിക്കണം. ചിലരെ പറയാറുണ്ട്, ഇന്നേക്ക് 2007 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ മരിച്ച യേശു. വാസ്തവത്തിൽ ഞാൻ വേദപുസ്തകം പഠിച്ച് അതിന്റെ ചരിത്രത്തിലേക്ക് വന്നപ്പോഴ് യേശു മരിച്ചിട്ട് 2007 വർഷമായില്ല. യേശുവിന്റെ ജനനം ലോക കലണ്ടർ കറക്റ്റ് ആണെങ്കിൽ ആ കണക്കനുസരിച്ച് 2007 ആയിട്ടുള്ളൂ. യേശു മരിച്ചതിന് 2007 ആയിട്ടില്ല. 2007 33.5 വർഷം പിറകോട്ട് കുറച്ച് കിട്ടുന്ന സംഖ്യ ക്രൂശിൽ യേശു കിടന്നത്. അങ്ങനെയെങ്കിൽ 2000 യേശുവിനെ ക്രൂശിക്കുന്ന ശേഷം ആയിട്ടില്ല. പക്ഷേ ഏത് സമയവും യേശു വരുവാൻ സമയം അടുത്തു കഴിഞ്ഞു. ഞാൻ ഇവിടെ തന്നെ ഏക കൺവെൻഷൻ സ്ഥലത്ത് യേശുവിന്റെ വരും ലക്ഷണങ്ങൾ സൂചിപ്പിച്ചത് നിങ്ങൾ ചിലരെങ്കിലും കേട്ടവർ ഉണ്ടായിരിക്കാം. കേട്ടവർ ഒന്നുകൂടി കേട്ടാൽ കൊറ്റൂല, കാരണം എത്രയോ വർഷം കൂടി കേട്ടിട്ടും ഇന്നും അറിയാത്തവരുണ്ട്. അതൊന്നുകൂടി കേട്ടാൽ കുഴപ്പമൊന്നുമില്ല. കേൾക്കാത്തവർ ആദ്യമായിട്ട് കേൾക്കുവാൻ ഇടവരട്ടെ. യേശുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അല്ല, ഏകദേശം അതിന് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. തെളിവ് ഞാൻ ഓർപ്പിക്കാം, യേശുവിന്റെ വരവിന് മുൻപായി 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കണം. അതിൽ ഒന്ന്, ഏവർക്കും അറിയാം, ഇസ്രായേലിൽ ചില മാറ്റങ്ങൾ സംഭവിക്കണം. 2, പ്രപഞ്ചത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കണം. 3, ജാതികൾക്കകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കണം. 4, ദൈവസഭയ്ക്കകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കണം. നമ്മൾ ചോദിക്കത്തില്ലേ, വിശ്വാസികൾക്കകത്ത് എന്താ ഈ വഴക്ക്? വിശ്വാസികൾക്കകത്ത് എന്താ ഈ പോരെ? യേശുവിന്റെ വരവ് അടുത്തു തെളിവാ. ശ്രദ്ധിക്കണേ, ഇത് സംഭവിച്ചേ പറ്റൂ, സംഭവിക്കണം. അതിന് തെളിവ് ബൈബിളുണ്ട്. അപ്പൊ യേശുവിന്റെ വരവിനുണ്ട് 4 പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കണം. 1, ഇസ്രായേലിൽ ചില വ്യതിയാനം. എന്താ ഇസ്രായേൽ വ്യതിയാനം? ഞാൻ പെട്ടെന്ന് ഓർപ്പിച്ച, 100 മുൻപ് ലോകം കണ്ടതിൽ ഏറ്റവും പ്രകൃതി സൗന്ദര്യം തുളുമ്പിയ ഒരു ഭൂപ്രദേശമാ പലസ്തീൻ. മെഡിറ്ററേനിയൻ കടല് കിഴക്കായി, ഏഷ്യ മൈനർ പടിഞ്ഞാറ് ഭാഗത്തായി വളരെ വിസ്തൃതിയിൽ വളരെ മനോഹരമായി കിടന്ന ഭൂപ്രദേശമാ പലസ്തീൻ. ഈ പലസ്തീൻ എന്ന ഭൂപ്രദേശം മനോഹരമായി കിടക്കുമ്പോൾ, ഈ മനോഹരമായി കിടക്കപ്പെട്ട പലസ്തീൻ ഭൂപ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യം കണ്ട് അതിൽ കൊതിമൂത്ത ഒരു കൂട്ടം അറബികൾ അവർ നോക്കിയപ്പോൾ തന്റെ ദേശത്തുള്ളതിനേക്കാൾ പുഷ്ടി പലസ്തീനിലുണ്ട്, തന്റെ ദേശത്തുള്ളതിനേക്കാൾ അനുഗ്രഹം പലസ്തീനിലുണ്ട്. ഇത് പ്രാപിച്ചുകൊണ്ട് ഇവ പറഞ്ഞെഴുതിയ പറ്റില്ല, അത് നമുക്ക് കൈവശമാക്കണം. അങ്ങനെ പാർശികൾ അതിനു വേണ്ടി ശക്തിയായി മുൻപോട്ട് രംഗപ്രവേശനം ചെയ്തു. ഈ പാർശികൾ ഒന്നിന് കുസത്തവര, എന്തിന് പിറകോട്ട് പോകാത്തവര, മരിച്ചു വീണാലും പിടിച്ചു വന്നിന്ന് അല്പം ഉള്ളിക്കൊണ്ടേ അവർ പോകത്തുള്ളൂ. അവർ നിശ്ചയിച്ചു ഈ ഭൂപ്രദേശം നമുക്ക് കൈവശമാക്കണം. അവർ അതിന് തന്ത്രം മെഴഞ്ഞു. പലസ്തീൻ മണ്ണിൽ ഒരമ്മയുടെ മക്കളെ പോലെ ഭക്തിരുന്ന ഭൂതമതത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചു. അതിനകത്തുള്ള വ്യക്തികളെ തമ്മിൽ ചിതറിപ്പിക്കുമാറെ വിഷയങ്ങൾ അറബികൾ ഇട്ടുകൊടുത്തു. അങ്ങനെ പലസ്തീൻ മണ്ണിൽ പ്രതീക്ഷിക്കാത്ത പോരാരംഭിച്ചു. വളരെ ശക്തമായി നിന്ന ദേശമാ പലസ്തീൻ. പാലും തേനും ഒഴുകുന്ന ദേശം, ഫലപുഷ്ടിയുള്ള ദേശം. ചുമ്മാ ഒരു കമ്പ് കൊണ്ടാൽ അത് നിറയെ ഫലം കഴിക്കുന്ന അവസ്ഥയിൽ ഫലമുള്ള മണ്ണ്, വളമില്ലാതെ പുഷ്ടിയുള്ള മണ്ണ്. ഈ മണ്ണ് പിടിച്ചെടുക്കുവാൻ കൊതിച്ച അറബികൾ അതിവർ തന്ത്രം മെനഞ്ഞ് ദൂതന്മാരെ ഭിന്നിപ്പിച്ചു. അങ്ങനെ ഏടി 600 ദൂതവർഗത്തിന്റെ കൈവശം ഇരുന്ന പലസ്തീൻ മണ്ണിൽ നിന്ന് അവരെ കൈവശം അവകാശപ്പെട്ട മണ്ണിനെ അറബികൾ കൈവശമാക്കി. ഏടി 600 മുതൽ 1914 വരെ അറബികൾ പലസ്തീനെ ചുമതല പിടിച്ചെടുത്തു. പലസ്തീൻ മണ്ണിൽ പാർത്തിരുന്ന സകല യഹൂദന്മാരെയും അറബികൾ അടിച്ചു പുറത്താക്കി. അങ്ങനെ ഏടി 600 മുതൽ 1914 വരെ അറബികൾ പലസ്തീനിൽ തമ്പടിച്ചപ്പോൾ ചിതറിയ യഹൂദ ഇസ്രായേൽ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ, പിതാക്കന്മാർക്ക് അവകാശപ്പെട്ടതും ഞങ്ങളുടെ സ്വത്തുമായ ഞങ്ങളുടെ മണ്ണ് ഇനി ഞങ്ങൾ കന്യാദീനപ്പെട്ട് കിടക്കിയ ആ മണ്ണ് ഞങ്ങൾക്ക് മടക്കി തരണം. ഒരു വിഷയം ഉറപ്പിക്കാം, യഹൂദരിൽ നിന്ന് അറബി പലസ്തീൻ മണ്ണ് പിടിച്ചെടുത്തോ അന്ന് മുതൽ പലസ്തീനിലെ പുഷ്ടി നഷ്ടപ്പെട്ടു. അന്ന് മുതൽ അവിടുത്തെ നന്മകൾ നശിച്ചു. പച്ചയായത് മുഴുവൻ കരിയാൻ തുടങ്ങി. പല പുഷ്ടി മുഴുവനും നശിക്കാൻ തുടങ്ങി. മൃഗങ്ങൾ മുഴുവൻ ചത്തൊടുങ്ങു തുടങ്ങി. എന്ന് നട്ടാലും കിടക്കത്തില്ല. മുള്ളും പറക്കാരിയും പലസ്തീനിൽ പൊന്തുമാ തുടങ്ങി. പിടിച്ചെടുക്കപ്പെട്ടവണ്ണെങ്കിലും ലഭ്യമാക തന്മയിൽ വേദനിച്ചുകൊണ്ട് അറബികൾ കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു ഉപയോഗം കിട്ടാതിരുന്നപ്പോൾ ഇസ്രായേൽ ജനം നിലവിളിച്ചു, ദൈവമേ, ഞങ്ങളുടെ പുഷ്ടിയുടെ മണ്ണിനെ മുള്ളും പറക്കാരിയും കയറ്റി നശിപ്പിച്ചേക്കുന്ന കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് മടക്കി തരവേ. നിലവിളി കേട്ട ദൈവം ഒരിക്കൽ മോശം വിളിച്ചു പറഞ്ഞു, മോശേ, എന്റെ നിറത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു കണ്ടു, നിലവിളി കേട്ടു കേട്ടു എന്ന് പറഞ്ഞ അതേ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ കരച്ചിൽ കേട്ടിട്ട് ലോക ചരിത്രത്തെ ഞെട്ടിക്കുമാറെ ഒരു വിഷയത്തിൽ ആരംഭം കുറിച്ചു. അതാണ് 1914 ആരംഭിച്ച ഒന്നാം ലോകമഹായുദ്ധം. 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുകയും ഇസ്രായേൽ അവകാശ ഭൂമിയെ പലസ്തീൻ വന്ന് അറബികളെ കൈവശത്തു നിന്ന് ബ്രിട്ടൻ പിടിച്ചെടുക്കുക ചെയ്തു. പിടിച്ചെടുത്തുവെങ്കിലും ഇസ്രായേൽ ജനത്തിന് മടക്കി കൊടുത്തില്ല. കാരണം ബ്രിട്ടനും ഈ മണ്ണിനോടൊരു പൂതി തോന്നി. അവർക്ക് തോന്നി എന്തായാലും ഞങ്ങൾ പിടിച്ചെടുത്തു, ഇനി അറബികൾക്കും വേണ്ട ഇസ്രായേലിനും വേണ്ട, അത് നമുക്കിരിക്കട്ടെ. നാളുകൾ മുന്നോട്ട് പോയി. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞപ്പോ ചരിത്രത്തെ ഞെട്ടിച്ചുകൊണ്ട് ദൈവജനം ഇസ്രായേലിനെ കരച്ചിൽ കണ്ടുകൊണ്ട് ദൈവം രണ്ടാം മഹായുദ്ധം ഭൂമിയിൽ ആരംഭിപ്പിച്ചു. നിങ്ങൾക്കറിയാം 1939 ആ യുദ്ധത്തിൽ പലസ്തീൻ മണ്ണിന്റെ പൂർണ്ണ ചുമതല ബ്രിട്ടന്റെ കൈവശമായി. അവസാന നിവർത്തി കണ്ട് ഇസ്രായേൽ കരഞ്ഞു പറഞ്ഞു, ബ്രിട്ടനെ, ഞങ്ങളുടെ മണ്ണ് മടക്കിത്ത. ബ്രിട്ടൻ കൊടുത്തില്ല. രണ്ട ലോകമഹായുദ്ധത്താൽ നിലവിൽ വന്ന സംഘടനയ ഐക്യ രാഷ്ട്ര സംഘടന, അതിന് പറഞ്ഞു ഞങ്ങൾക്ക് മടക്കി മേടിച്ചതാ, അവര് നോക്കാമെന്ന് പറഞ്ഞു. അമേരിക്കയും UN കൂടി ചേർന്ന് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ നിവർത്തി കെട്ട ബ്രിട്ടൻ പലസ്തീനെ രണ്ടായി വലിച്ചു കീറി. എന്നിട്ട് ഒരു കീറ് ഇസ്രായേൽ എന്ന് പേരിട്ട് യഹൂദന്മാർക്കും, മറു കീറ് പലസ്തീൻ എന്ന് പേരിട്ട് അറബികൾക്കും കൊടുത്ത് കൂട്ട അടിക്ക് അവകാശം വെച്ചു. ഇനി കേൾക്കണമോ, ഇവ രണ്ടുപേരായി രണ്ടു കൂട്ടമായി പിരിഞ്ഞ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമോ, ഇസ്രായേൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് അവകാശപ്പെട്ട മണ്ണിന്റെ അവസാനത്തിന് കിട്ടും വരെ ഞങ്ങൾ അടങ്ങിയിരിക്കത്തില്ല. നാളികൾ കഴിഞ്ഞപ്പോൾ ലോകം ഞെട്ടിയ ഒരു വിപ്ലവം ആരംഭിച്ചു. അത് 1967 ആരംഭിച്ച അറബ് ഇസ്രായേൽ യുദ്ധം. 1967 അറബ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു. പതിനായിരക്കണക്കിന് അറബികൾ തുനിയപ്പെട്ടു. 700,000 അറബികളെ പിടിച്ചൊതുക്കി ഒരു ഭാഗത്തേക്ക് വലിച്ചിട്ടിട്ട് ഇസ്രായേൽ പിടിച്ചെടുത്ത ഭൂപ്രദേശമാണ് യെരുശലേം. ഈ യെരുശലേം ദാവീദിൻ നഗരമായി അവരുടെ സംസ്ഥാനത്തിന്റെ ഉന്നത ഭാഗമാക്കി ഇസ്രായേൽ മാറ്റി. എന്നാൽ കേൾക്കണമോ, ഈ ഇസ്രായേൽ അടിമകളായി അനവധി ഭാഗത്ത് കിടക്കുമ്പോൾ കരഞ്ഞു നില പിടിച്ച ഇസ്രായേൽ ജനത്തിന് കരച്ചിൽ നടക്കുമല്ല. റോമൻ സംസ്ഥാനത്തിനെ അടിമകളായി ഇസ്രായേൽ കിടക്കുമ്പോൾ യേശു ജനിക്കുന്നത്. യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ യേശുനാഥൻ പറഞ്ഞ വാക്യങ്ങളെയാ അത്തിയെ നോക്കി ഒരു ഉപമ എടുപ്പി. അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് അറിഞ്ഞുകൊള്ളുക. ഒരിക്കൽ പോലും ആ കാലഘട്ടംവരെ അടിമത്തത്തിലകപ്പെട്ട രാജ്യങ്ങൾ പുനർജന്മം പ്രാപിച്ചിട്ടില്ല. അടിമത്തത്തിലായ രാജ്യങ്ങൾ പുനർജന്മം പ്രാപിച്ചിട്ടില്ല. അതിനുശേഷവും ഇല്ല. നിങ്ങൾക്കറിയാം സോവിയറ്റ് യൂണിയൻ ഭൂപടത്തിൽ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. ആ സ്ഥാനത്ത് പിന്നെ സോവിയറ്റ് യൂണിയൻ വന്നിട്ടില്ല. നഷ്ടപ്പെട്ട രാജ്യങ്ങൾ പിന്നെ പുനർജനം പ്രാപിക്കാത്ത കാലഘട്ടത്തിൽ യേശു പറഞ്ഞു ചിന്ന ഭിന്നമായി അന്യമത്വത്തിൽ കിടക്കുന്ന ഇസ്രായേലെ യഹൂദനെ നീ കേട്ടുകൊള്ളേ, നീ എന്ന യാത്രി വളരുവാൻ സമയമായി. വളരുന്ന മാത്രമല്ല, നീ എന്ന യാത്രി തളർക്കും. മറ്റുള്ള സകല വൃക്ഷത്തിന് മുകളിൽ നിന്റെ കൊമ്പുകൾ പാറിപ്പറക്കു, നിന്റെ കൊമ്പുകൾ തളർക്കു, ഇലകൾ തളർക്കു. അത് കാണുമ്പോൾ ഓർത്തുകൊള്ളുക, വേനൽ അടുത്തു എന്ന്. അത്തി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ രാഷ്ട്രീയ വൃക്ഷമാ, രാഷ്ട്രീയ അവസ്ഥയാ, അഥവാ രാജ്യം ഭിന്നിച്ച ചിതറി, കൂടും കൂട്ടുമില്ലാതെ, വീടും വീട്ടാലുമില്ലാതെ, മണ്ണും മണ്ണാലുമില്ലാതെ ചിതറപ്പെട്ട ദേശം വീണ്ടും പുനരം ഭാവിക്കുമെന്ന് എന്ന് യേശു ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പ് അതുപോലെ സംഭവിച്ചു. സംഭവിച്ച് ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചു. മാത്രമല്ല, ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ച ശേഷം ഇന്ന് അവരെ പിറകോട്ട് നോക്കിയിട്ടില്ല. മാത്രമല്ല, അവരെ പിറകോട്ട് നോക്കിയവർ തകർന്നല്ലാതെ അവർ നോക്കിയിട്ടില്ല. കാര്യം അറിയാമോ, ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവിക പ്രവചനത്തിന്റെ നിവർത്തി നടക്കേണ്ടതിന്.
ഇസ്രായേലിലെ കാര്യങ്ങൾ ശരിയായതുകൊണ്ടല്ല, ഈ വചനം നിവർത്തിയാകേണ്ടതിനെ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ചെയ്ത പല ദൈവത്തിന് നടക്കാത്തതാ, ദൈവം ഇഷ്ടപ്പെടാത്തതാ, ദൈവത്തിന് ഒട്ടും ഇഷ്ടപ്പെടാത്തതാ. പക്ഷേ ഈ ബൈബിൾ നിവർത്തിയാകണമെങ്കിൽ അവൻ ശക്തിപ്പെട്ടേ പറ്റൂ. നിങ്ങൾക്കറിയാം, അറിയത്തില്ല കേട്ടോ, ഇസ്രായേൽ പറഞ്ഞാൽ ഒരു കൊച്ചു രാജ്യ. പോയിട്ടുള്ളവർക്കറിയാം, ഇല്ലെങ്കിൽ പോയി നോക്കണം. ഒരു കൊച്ചു രാജ്യ. ഈ കൊച്ചു രാജ്യം ഇസ്രായേൽ വളരെ ശക്തമാ. ഞാന് മനസ്സിലാക്കിയ വെളിച്ചത്തിൽ നമ്മുടെ കേരളത്തിലെ 2 ജില്ലയുടെ വലിപ്പം മാത്രമേ ഇസ്രായേൽ എന്ന രാജ്യത്തിന് മൊത്തത്തിലുള്ളൂ. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം. ഈ സംസ്ഥാനത്തിൽ ഒത്തിരി ജില്ലയുണ്ട്. ആ ജില്ലയിൽ 2 ജില്ല കൂട്ടി വെച്ചാൽ എന്തോരം വലിപ്പം കിട്ടുമോ അത്രയും വലിപ്പമുള്ള ഒരു ചെറിയ രാജ്യമാ ഇസ്രായേൽ. പക്ഷേ 18 ജില്ല അമേരിക്കക്കാർക്ക് അറിയണമെന്നില്ല, ജോർജ് ബുഷിന് അറിയണമെന്നില്ല, അതുപോലെ തൃശൂർ ജില്ല ഉഗാണ്ടൻ പ്രസിഡന്റിന് അറിയണമെന്നില്ല, അതുപോലെ എറണാകുളം ജില്ല അറബ് രാജ്യത്തെ ഭരിക്കുന്ന ഷെയ്ഖിന് അറിയണമെന്നില്ല. പക്ഷേ 2 ജില്ലയുടെ മാത്രം വലിപ്പമുള്ള ഈ കൊച്ചു രാജ്യമായ ഇസ്രായേലിനെ ലോകത്തിലെ സകല രാജ്യവും രാജ്യത്തലവന്മാരും അറിയുന്നു എന്ന് മാത്രമല്ല ഭയപ്പെട്ടോണ്ടിരിക്കുക. ഒന്നോർത്തു നോക്കെ, ഒരു ചെറിയ രാജ്യം, ചെറിയ രാജ്യം നമ്മൾ 2 ജില്ല കൂട്ടി വെച്ചാൽ എന്തോരമുണ്ടോ അത്രയുമുള്ള ഈ കൊച്ചു രാജ്യം ലോകം പേടിക്കുമാറ് ഇത്ര ഉയര കാര്യമെന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്ന യേശുവിന്റെ വാക്കിന് നിവർത്തിയ. യേശു പറഞ്ഞു അത്യേ നോക്കൂ,
നിനക്ക് പഠിപ്പാൻ വന്നതുകൊണ്ട് നീ കണ്ടയത്രയല്ല, അത് ഇന്ന് ഇലപൊഴിഞ്ഞു കിടക്കിയ, അതിന് തണുപ്പില്ല, അത് ഇലപൊഴിഞ്ഞു കിടക്കിയ. നീ നോക്കുമ്പോൾ ഒറ്റ പച്ചയില ഇന്ന് അത്രയിൽ കാണുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നു, ഈ അത്രി ഒന്നുകൂടി തളിർക്കാൻ പോകുന്നു. ഈ അത്രി തളിർക്കു, ഇതിന് ഇല വീണ്ടും കിളിക്കും, അത് വലിപ്പം വെക്കും, അത് സകല വൃക്ഷത്തിനെയും മുകളിൽ പാറി പറക്കും. അപ്പോൾ ഓർത്തുകൊള്ളുക, വേദൻ അടുത്തു എന്ന് യേശു പറയുമ്പോൾ അത്യമ ഇസ്രായേൽ രാഷ്ട്രീയ തകർന്നു കിടക്കിയ, അവർക്ക് രാജ്യമില്ലാതെ കിടക്കിയ, അന്യമ നുകത്തിലകപ്പെട്ട് റോമന് കരം കൊടുക്കുന്ന, റോമൻ ഗവർണർ കീഴിൽ ജോലി ചെയ്യുന്ന, അന്യമ നുകത്തിലകപ്പെട്ട് കിടക്കുമ്പോൾ യേശുവിന്റെ വക്കന്മാരും അംഗീകരിച്ചില്ല. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ശരിയെന്ന് വെക്കുവാൻ കഴിഞ്ഞു. ഇന്ന് ലോകത്തിലെ സകല രാജ്യത്തേക്കാൾ ഉന്നതിയിൽ രാഷ്ട്രീയമായി ഉയർന്ന രാജ്യമായി ഇസ്രായേൽ.
അവന്റെ ഉയർച്ച കാണുമ്പോൾ ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്, യേശുവിന്റെ വരവടുത്തോ. ക്രൈസ്തലോ, ഞാൻ ഇസ്രായേലിനെ പൊക്കി പറയല്ല, അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്, അരുമനാഥന്റെ വരവടുത്തോ. ഇസ്രായേൽ തോറ്റി കഴിഞ്ഞാണ്ടല്ലോ യേശുവിന്റെ വചനം തെറ്റു, അവൻ തോക്കാൻ പറ്റൂല. ഇന്ന് ലോകത്തിലെ ഏതൊക്കെ രാജ്യം ഒന്നിച്ചുകൂടി അടിച്ചാലും ഇസ്രായേൽ തോക്കത്തില്ല. വേണം നോക്കിക്കൊണ്ട്, അമേരിക്കയും കൂടി ആ കൂടെ കൂടിയിട്ട് മുഴുവൻ രാജ്യം ഒന്നിച്ചുകൂടി അടിച്ചാലും ഇസ്രായേൽ തോക്കത്തിൽ തോക്കാൻ പറ്റൂല. കാരണം തോറ്റാൽ ദൈവജനം തെറ്റിപ്പോകും. ക്രൈസ്തൽ അവൻ തോക്കേണ്ട സമയമുണ്ട്, അത് ഞാൻ പിന്നാലെ ഓർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ഒരു ദിവസം ശ്രദ്ധിക്കണമേ, യേശുക്രിസ്തു പറഞ്ഞു അത്തി തളിർക്കും, അത് സംഭവിച്ചു. അടുത്തത് ഒലിവ് പൂക്കും, അത്തി കഴിഞ്ഞാൽ അടുത്ത ഒലിവ. ഇസ്രായേലിനെ മൂന്ന് അവസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്, ഒന്ന് അത്തി, രണ്ട് ഒലിവ്, മൂന്ന് മുന്തിരി. അതിൽ അത്തി രാഷ്ട്രീയ വളർച്ച, രണ്ട് ഒലിവ്. ഒലിവ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സാമൂഹിക വളർച്ച. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് എത്രമാത്രം മനസ്സിലായി എന്നെനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ശേഖരമുള്ള രാജ്യം റഷ്യ. നിങ്ങൾക്ക് പഠിച്ചവർക്കറിയാം, ലഭ്യമായ കണക്കനുസരിച്ച് 17,600 അണുവായുധം റഷ്യയുടെ കൈവശം ഇന്നുണ്ട്. 5,000 കോടി പീരങ്കി ഉണ്ട റഷ്യയുടെ കൈവശം ഇന്നുണ്ട്. അങ്ങനെ ഒത്തിരി മാരകമായ ആയുധങ്ങൾ റഷ്യയുടെ കൈവശം ഇന്നുണ്ട്. ഈ റഷ്യ സകല രാജ്യത്തേക്കാൾ ആയുധത്തിലും അണുവായുധത്തിലും മുൻപന്തി നിൽക്കുക. ഈ കഴിഞ്ഞതൊക്കെ റഷ്യ പ്രഖ്യാപിച്ചു, അവന്റെ കൈവശമുള്ളതിൽ 1/5 ആയുധങ്ങൾ ഒന്നിച്ചു പൊട്ടിയാൽ 3 സെക്കൻഡ് കൊണ്ട് 51,66,100 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭൂമിയെ ഒരു ചാരക്കൂട്ടാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് കൊണ്ട് ഭൂമിയെ മുഴുവൻ ചാരമാക്കാൻ, മനുഷ്യനെ ഉന്മൂലം ചെയ്യാൻ, വൃക്ഷങ്ങൾ കരിക്കാൻ, വൻ കെട്ടിടങ്ങൾ തകർക്കാൻ, കപ്പലുകൾ തകർക്കാൻ, പ്ലെയിൻ തകർക്കാൻ, വൻ പാറക്കെട്ടുകൾ കരിച്ചു കളയാൻ, അണ്ടകഭാഗത്തില് അതിശക്തമായി നിൽക്കുന്ന സർവ പർവ്വതങ്ങളും ഉന്മൂലം ചെയ്യുവാൻ റഷ്യയുടെ കൈവശമുള്ള ആയുധത്തിൽ 1/5 മതിയെന്ന് അവൻ സമർത്ഥിച്ചപ്പോൾ മിനിറ്റുകൾ കഴിഞ്ഞില്ല ഇസ്രായേൽ വിളിച്ചു പറഞ്ഞു, റഷ്യ നിന്റെ കൈവശമുള്ള 17,600 അണുവായുധത്തിൽ 1/5 പൊട്ടിയാൽ 51,61,100 ചതുരശ്ര കിലോമീറ്റർ വിശ്വ ഭൂമിയെ നീ കത്തിക്കുമെങ്കിൽ, 3 സെക്കൻഡ് കൊണ്ട് നീ കത്തിക്കുമെങ്കിൽ, 1 സെക്കൻഡ് വേണ്ട ഞങ്ങൾക്ക് നിന്നെ 17,600 അണുവായുധത്തെയും പ്രവർത്തനമില്ലാതാക്കാൻ ഞങ്ങൾക്ക് 1 സെക്കൻഡ് വേണ്ടെന്ന് തിരിച്ചടിച്ച രാജ്യമായി ഇസ്രായേൽ. എന്നിട്ട് അവര് പറഞ്ഞു, നിന്റെ 17,600 എണ്ണം ഉയർന്നിരിക്കുമ്പോൾ അതിനെ തകർക്കാൻ ഞങ്ങൾക്കാകെ വേണ്ടത് ഞങ്ങളുടെ കൈവശമുള്ള 180 എണ്ണം മതിയെന്ന്. ഒന്നോ
വാർത്ത നോക്കിയപ്പോൾ അവന്റെ സാമൂഹിക വളർച്ചയുടെ പോക്ക്, അവന്റെ ആ പോക്കിന്റെ ശൗര്യം നോക്കിക്കേ. നിങ്ങൾ ആരെങ്കിലും പോയിട്ടോടെ കണ്ടറിയാം, അവിടുത്തെ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ കണ്ടുപോലൊന്നുമല്ല, അന്തിച്ചു പോകും. കൊച്ചു പിള്ളേരെ കണ്ട തിരിച്ചറിയില്ല ഇത് അപ്പൂപ്പനാണോ കൊച്ചനാണോ എന്ന്. അത്രയും വലിപ്പ. അതല്ലേ ഒരു കൂതൻ കുനിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ താഴോട്ട് നിന്നിട്ട് തപ്പോട്ട് മേപ്പോട്ട് പൊങ്ങിക്കഴിയുമ്പോൾ ഈ രണ്ടു വശത്ത് രണ്ട് ആപ്പിൾ ഇരിക്കുന്നു എന്ന് തോന്നുന്നു. ഇതൊരു ഭംഗിയാണെന്നറിയാവോ? അതല്ലേയല്ല, എന്തൊരു ആരോഗ്യവാൻ. അതിനേക്കാൾ ഉപരി അവന്റെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം ഭയങ്കര അപാര ബുദ്ധിയ. ആ ബുദ്ധിയുടെ അവസ്ഥ നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ പോയി നോക്കിക്കോ. ഒരൊറ്റ കള്ളന്മാരെയും അവർ മേടിച്ചിട്ടില്ല, കാരണം ഒറ്റ ഇസ്രായേലിലെ വീടും ഇന്ന് വരെ പൂട്ടിയിടാറില്ല. രാത്രി ചെന്ന് തുറന്നു കിടക്കുക. ലോകത്തിൽ രണ്ട് സ്ഥലത്ത് മാത്രമേ രാത്രി വീടടയ്ക്കാത്തതുള്ളൂ, ഒന്ന് വത്തിക്കാനിലും, രണ്ട് ഈ പറയപ്പെട്ട ഇസ്രായേലിലും. ഈ രണ്ടിടത്തും വീടടയ്ക്കാറില്ല, എത്ര രാത്രിയായാലും വീട് തുറന്നു കിടക്കത്തുള്ളൂ, കാരണം മറി കയറത്തില്ല എന്ന് ഉറപ്പായതുകൊണ്ടാ. എന്നുമാകട്ടെ, ഇവന്മാരുടെ ബുദ്ധി അത്ര ഭയങ്കര. ഇവരുടെ വീടുകളെ ലക്ഷ്യമാക്കി ഒരു മുട്ടുസൂചി വന്നാ മതി, മുട്ടുസൂചി ഉണ്ടാക്കുമ്പോഴേ ഇവന്മാരറിയും ഇതിങ്ങോട്ട് വരാനാണ്. അത്ര തല ഇവന്മാര്. നിങ്ങൾക്കറിയാം സദാം ഹുസൈനെ പിടിക്കാൻ എത്ര പ്രാവശ്യം അമേരിക്ക കിണഞ്ഞു നോക്കിയെന്നറിയാവോ? അവസാനം എവിടെ ബോംബിട്ടാലും സദാമിനെ കിട്ടൂല. അപ്പം ഇസ്രായേൽ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് ഇത്ര അടി താഴ്ചയിൽ ഇന്ന അറയ്ക്കകത്ത് സദാം ഇരിപ്പുണ്ട്. എന്നിട്ട് പറഞ്ഞു അവൻ ഇട്ടേക്കുന്ന ബനിയൻ എന്ന് പറഞ്ഞാൽ കോട്ടിന്റെ അകത്തിട്ട ബനിയൻ, അതിന്റെ അകത്തിരിക്കുന്ന കമ്പനിയുടെ പേര് വരെ പറഞ്ഞു കൊടുത്തു. ഒന്ന് ഓർത്ത് നോക്കിയേ, സ്വപ്നം വലിയ കോട്ട്, അതിന്റെ പുറത്ത് ബുള്ളറ്റ് പ്രൂഫ്, ഇതെല്ലാം ഇട്ടിട്ട് അതിന്റെ അകത്തളത്തിൽ ഇട്ടേക്കുന്ന ബനിയൻ, ആ ബനിയന്റെ അകത്തിരിക്കുന്ന സ്റ്റിക്കറുടെ കമ്പനി, ആ കമ്പനിയുടെ പേര് വരെ പറഞ്ഞു കൊടുത്തു. അവൻ അവിടെ ഇരിപ്പുണ്ട്, അവൻ ഒറിജിനൽ സദാമെന്ന്. അങ്ങനെ പുള്ളിയെ പൊക്കിയത് എന്ന് പറഞ്ഞാൽ അത്രയും സാമൂഹിക വളർച്ച പ്രാപിച്ചവരുടെ ഇസ്രായേൽ. ഞാൻ ഇവരെ പൊക്കിയതല്ല, വചനത്തെ നിവർത്തി പറയാൻ പോവാ. രണ്ട്, ഇവരുടെ സാമ്പത്തികമോ. എന്റെ ദൈവമേ, ഈ ദേശത്തൊന്ന് പോയി കണ്ടാലറിയാം എന്തൊരു പുഷ്ടി എന്നറിയാം. മൂന്നടി പൊക്കമുള്ള ഓറഞ്ച് മരം കണ്ടാൽ നമ്മൾ ഓർക്കും എന്തോ കൊലച്ചു നിൽക്കുന്ന ഏതോ നമ്മള് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ചെടിയോടാണ്. കാരണം ഈ മൂന്നടി പൊക്കമുള്ള ഓറഞ്ച് ചെടിയിൽ ഒറ്റ ഇല കാണില്ല, മുഴുവനും ഓറഞ്ചാ. നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കി വെച്ചെന്ന് പോലെ തോന്നും, അതിന്റെ വലിപ്പം കണ്ടാൽ നമുക്ക് പോരാൻ തോന്നില്ല. അവിടുന്ന് എത്ര മണി പറിച്ചില്ല പോക്കറ്റിൽ നിന്ന് പോരാൻ പറ്റുന്നതേ ഉള്ളൂ. എത്ര പറഞ്ഞ മുന്തിരി കിടക്കഥ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഓറഞ്ചൊക്കെ അവിടെ ചുമ ചവിട്ടി കളയില്ല. അവിടുത്തെ ഓറഞ്ച് കണ്ടു കഴിഞ്ഞാൽ തിന്നാൻ തോന്നും. ഈ ഓറഞ്ച് ആപ്പിള് മുന്തിരി എന്ന് വേണ്ട, അവിടുത്തെ പലപുഷ്ടി, അവിടെ തക്കാളി കണ്ടാൽ ഏകദേശം ഇവിടെ തണ്ണിമത്തം ഞാൻ അത്രയുണ്ട്. അത്രയും പുഷ്ടിയാ. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കാർഷിക ഒരു പുസ്തകം വായിച്ചു, അതിനകത്ത് എഴുതിക്കുന്ന ഇങ്ങനെയാണ്, ഇവിടുത്തെ ഒരു പശുവിന് 5 ലിറ്റർ പാല് കിട്ടുമെങ്കിൽ എത്ര പച്ചടം കൊടുത്താൽ 5 ലിറ്റർ കിട്ടത്തുള്ളെങ്കിൽ അതേ പശുവിനെ ഇസ്രായേലിൽ കൊണ്ടുപോയി 5 മാസം പാർപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ കറന്നോക്കിയാൽ 25 ലിറ്റർ പാല് കിട്ടുമെന്ന്. എന്ന് പറഞ്ഞാൽ വലിയ ഓക്കയും കൊടുക്കേണ്ട, പിണ്ണാക്കും കൊടുക്കേണ്ട, അവിടുത്തെ പുല്ലു മാത്രം തിന്നാൽ മതി, പുഷ്ടിയാണ്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് പാലും തേനും ഒഴുകുന്ന ദേശം. ഇത് കണ്ടിട്ടുള്ള സത്യമാ, ഇത് ചുമ്മാ പറഞ്ഞതല്ല, കെട്ടുകഥയൊന്നുമല്ല. പാലും തേനും ഒഴുകുന്ന ദേശം. അവിടെ ഇഷ്ടപോലെ മൃഗസമ്പത്തുണ്ട്. ഈ മൃഗസമ്പത്ത് ഇങ്ങനെ നിറഞ്ഞു നടക്കുക. ഈ നടക്കുന്ന മൃഗസമ്പത്തിന് സമയാസമയത്ത് കറവ കിട്ടിയില്ലെങ്കിൽ പാലുൽപാദന ശേഷി ബഹുത്തായ ഈ മൃഗങ്ങൾ, ഒട്ടകം, അതുപോലെ തന്നെ കുതിര, അതുപോലെ കഴുത, അതുപോലെ ഒത്തിരി മൃഗങ്ങളുണ്ട്, ആട്, മാട് എല്ലാം ഉണ്ട്. ഈ മൃഗങ്ങൾ ഈ അകിട്ടിങ്ങനെ നിറഞ്ഞു നിൽക്കും. അവിടെ ആടുകളൊക്കെ നടക്കുന്ന കണ്ടിട്ട് കൊതി തോന്നും. ഈ നഗിട് നിറഞ്ഞു നിൽക്കുന്ന ഈ മൃഗങ്ങളെ കറവ സമയത്ത്, സമയാസമയത്ത് കറവ കിട്ടാതെ വരുമ്പോൾ അകിടിൽ വേദന വരും. വേദന വന്നിട്ട് ഈ മൃഗങ്ങൾ സ്വയം ചെന്നിട്ട് ചരുവായ പാറയിലോ ചരുവായ മരത്തിലോ ചെന്നിട്ട് അകി ഉരസും, ഉരസി സ്വയം പാല് ചുരത്തുന്ന കാഴ്ച ഇസ്രായേലിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പാലൊഴുകുന്ന ദേശം, അക്ഷരാർത്ഥത്തിൽ ഒഴുകുന്ന. അവിടെ മണൽപുറ്റുണ്ട്, 2 അടി മുതൽ 65-70 അടി പൊക്കത്തിൽ മണൽപുറ്റുണ്ട്. ഈ പുറ്റു നിറച്ച് തേനീച്ച കൂട് കൂട്ടും. അല്പം കഴിയുമ്പോൾ മഞ്ഞുമഴ പെയ്യും, ഈ പുറ്റു മുഴുവൻ ഇടിയും. ഇടിയുമ്പോൾ തേനീച്ച കുണകത്ത് അടപ്പരുവത്തിലിരിക്കുന്ന തേൻ മുഴുവനും പൊട്ടി ഒഴുകും. ഇത് അവിടെ സർവസാധാരണമാണ്. അപ്പൊ പാലും തേനും ഒഴുകുന്ന ദേശം, പല പുഷ്ടിയിൽ ഉന്നതിയുള്ളത്, ഏറ്റവും വിലപിടിച്ച മികച്ച സാധനങ്ങളുള്ളത്, ഏറ്റവും നല്ല സാധനങ്ങളുള്ളത്, ഏറ്റവും വില കൂടിയ സാധനങ്ങളത്, ഏറ്റവും പൂക്കൾ ഉൽപാദന രാജ്യം, ഓർക്കിഡിന്റെ ഒന്നാം തരമുള്ളത് അവിടെയാ. അങ്ങനെ എല്ലാ വിധത്തിലും സാമൂഹികമായി സാമ്പത്തികമായി ഇസ്രായേൽ ഒന്നാമതെത്തിക്കഴിഞ്ഞു. ശ്രദ്ധിക്കണം, അതിതളർത്തു മുന്ത ഒലിവ് പൂത്തു. ഇനി ബൈബിൾ വിഷയത്തിൽ ഒരു കാര്യം കൂടി സംഭവിച്ചാൽ മതി, മുന്തിരി പൂക്കണം, അത് കായ്ക്കണം, അപ്പോ കാന്തൻ വാതിക്കൽ വിളിക്കും. എന്ന മുന്തിരി അതിരാഷ്ട്രീയ വൃക്ഷം, ഒലിവ് അവന്റെ സാമ്പത്തിക അവസ്ഥ, മുന്തിരി ഇസ്രായേലിന്റെ ആത്മീക അവസ്ഥ. ഇന്ന് ഇസ്രായേലിന് രാജ്യമുണ്ട്, പണമുണ്ട്, ബുദ്ധിയുണ്ട്, ഇല്ലാത്തത് യഹൂദന്റെ വ്യവസ്ഥയുടെ ആരാധനയാ. അവിടെ പെന്തക്കോസ് ആരാധനയുണ്ട്, കത്തോലിക്ക ആരാധനയുണ്ട്, വിവിധ ആരാധന, പക്ഷെ യഹൂദന്റെ ആരാധനയില്ല. യഹൂദന്റെ ആരാധന എന്നവിടെ ആരംഭിക്കുമോ അടുത്ത നിമിഷം ദൈവസഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കണം. നിങ്ങൾക്കറിയാമെങ്കിൽ മനസ്സിലാക്കി നിൽപ്പെന്ന് പറയാം, ഈ കഴിഞ്ഞ 5 വർഷമായി ലേവി ഗോത്രത്തിലെ 460 പേരെ എടുത്ത് ഇസ്രായേൽ രാജ്യത്തിൽ അവർ പുരോഹിതരാക്കാൻ അതിനു വേണ്ട പരിശീലനം കൊടുക്കുക എന്നവർ പൗരോഹിത്യ വേഷം ധരിച്ച് ഔദ്യോഗിക സ്ഥാനത്തെത്തുമോ അന്ന് മറയപ്പെട്ടിരിക്കുന്ന നിയമത്തിന്റെ പലക എടുക്കുകയും ആ പെട്ടകം വെച്ച് അവൻ ആരാധന ആരംഭിക്കുകയും ചെയ്യുമെന്ന് അവർ മുന്നറിയിപ്പ് കൊടുക്കുക. അങ്ങനെയെങ്കിൽ അവന്റെ ആരാധന ആരംഭിക്കുമ്പോൾ ദൈവസഭ ഇവിടെ പാടുവാൻ പറ്റത്തില്ല, ദൈവസഭ ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ദൈവസഭ ഇവിടെ ആരാധിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ദൈവസഭ ഇവിടെ മാറ്റപ്പെട്ട പറ്റത്തുള്ളൂ. യഹൂദന്റെ ആരാധന യഹോവയ്ക്ക് ഇഷ്ടം, ദൈവമക്കളുടെ ആരാധന സ്വർഗത്തിൽ സ്വർഗ്ഗരാജ്യമാണ്. ഇത് രണ്ടും ഒരു സ്ഥലത്ത് പറ്റൂല. അതുകൊണ്ട് യഹൂദൻ ഭൂമിയിൽ ആരാധിക്കുമ്പോൾ ദൈവസഭ സ്വർഗത്തിൽ ആരാധിക്കും. ക്രൈസ്തവോ ഓടിച്ചു പറഞ്ഞാൽ ഇസ്രായേലിന്റെ രാഷ്ട്രീയം വിളിച്ചു പറയുന്നു യേശുവരായി, ഇസ്രായേലിന്റെ സാമ്പത്തികം വിളിച്ചു പറയുന്നു യേശുവരായി, ഇസ്രായേലിന്റെ ആത്മീക അവസ്ഥ വിളിച്ചു പറയുന്നു യേശുവരായി. ഇവിടെ ആരെങ്കിലും ഇസ്രായേൽ പോയിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, പോയിട്ടില്ലെങ്കിൽ കാശുണ്ടെന്ന് പോയി കാണാൻ നല്ലതാ. അവിടെ ചെന്നാലേ ഏതൊരു ഇസ്രായേൽ വീട്ടിൽ ചെന്നാലും എന്തെങ്കിലും ഒരു സാധനം സ്വർണം കൊണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന്, ഒന്നെങ്കിൽ കരൂപ്, അല്ലെങ്കിൽ തൂണ്, അല്ലെങ്കിൽ കൊമ്പ്, എന്തെങ്കിലും ഒന്ന്. ചോദിക്കോ പറയുന്നത്, എപ്പോൾ ആലയം പണിയാൻ ഓർഡർ കിട്ടുമോ അപ്പോൾ ഇത് ചേർത്ത് വയ്ക്കും. ആലയത്തിന് മുഴുവൻ സാധനവും ഓരോ വീട്ടും ഉണ്ടാക്കി വെച്ചേക്കുക. അതിന്റെ അർത്ഥം അവർ ആരാധനയ്ക്കുള്ള ഒരുക്കം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ആരാധന തുടങ്ങിയാൽ മതി, ആലയം പണിന്ന് പിന്നാലെ സമയത്താ. പക്ഷെ അവർ ഒരുക്കം തുടങ്ങിയപ്പോൾ ഓർത്തോളണം, ആരാധനയ്ക്ക് സമയമായി. അവൻ ആരാധിച്ചാൽ നമുക്കിവിടെ പറ്റൂല കുഞ്ഞേ, നാം പോയേ പറ്റൂ. ആ പോക്കിന്റെ സമയം അടുത്തു. സ്തോത്രം. ഇത് യഹൂദന മുന്നറിയിപ്പ്. 2, പ്രപഞ്ച ലക്ഷണം. പ്രപഞ്ചം വിളിച്ചു പറയുന്നു യേശു വരാറായി. എത്ര പേർക്ക് വിശ്വാസമുണ്ട് യേശു ക്രിസ്തു പെട്ടെന്ന് വരുന്ന ആർക്കൊക്കെ വിശ്വാസമുണ്ട്? ആ വിശ്വാസം കണ്ടപ്പോഴേ നമുക്ക് പിടികിട്ടി. ചിലർ പറയും, കർത്താവേ വേഗം വരണമേ, ബൈബിളിൽ അവൻ കർത്താവ് യേശു വരണമെന്നേ ഉള്ളൂ, യേശു പറഞ്ഞത് ഞാൻ ഇതാ വേഗത്തിൽ വരുന്നതാണ്. പക്ഷെ നമ്മൾ ആഗ്രഹം കൊണ്ട് വേഗം വരണമെന്ന് പറയും. ആ വേഗം വരണമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഉള്ളിൽ തട്ടിയൊന്നുമല്ല. കാരണം വേഗം പറയുമ്പോഴും 3 കമ്പി ഇട്ടേക്കുക. അപ്പൊ വേഗം വരാൻ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ കമ്പി ഇടുവോ? അപ്പൊ ആഗ്രഹം വരണമെന്ന, പക്ഷെ ഇച്ചിരി കഴിഞ്ഞ് വന്നാൽ മതി. എന്നാ ഞങ്ങൾ ഈ ചവാടക്കിന് മുമ്പ് കണ്ടിട്ടുണ്ടേ, ഭർത്താവ് മരിച്ചു കിടക്കുമ്പം പ്രിയപ്പെട്ടവൾ ഭയങ്കര കരച്ചിലായിരിക്കും. ഇന്ന് മാസത്തിൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൊരവസ്ഥയായിരുന്നില്ല. എന്റെ ടീമിലെ സൗണ്ട്സ് എഞ്ചിനീയർ പപ്പ മരിച്ചു. ഇന്ന് എനിക്ക് ആക്ച്വലി അവിടെ നിൽക്കേണ്ടതാണ്, പക്ഷെ ഇവിടെ മീറ്റിംഗിന് വരണോണ്ട് ഞാൻ അത് മറ്റൊരു വ്യക്തി ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പൊ മരണം ഭയങ്കര ദുഃഖം. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഭാര്യ വളരെ ദുഃഖിക്കും. അടക്കത്തിന് ഉള്ള പാസ്റ്റർമാർക്കറിയാം, എല്ലാരെയും ഒന്ന് സമാശ്വസിപ്പിക്കാൻ കഴിഞ്ഞാലും പ്രിയപ്പെട്ടവളെ സമാശ്വസിപ്പിക്കുന്ന ബുദ്ധിമുട്ടാണ്. അവൾക്കറിയും എന്റെ ചേട്ടൻ പോയി, എന്റെ ചേട്ടൻ പോയി, ഭയങ്കര കരച്ചില, ബോധക്കെട്ട് വീഴും. പിന്നെ ഈ അടക്കാൻ പോകുന്ന സമയത്ത് എടുക്കാൻ തുടങ്ങുമ്പോൾ എന്തൊരു കരച്ചിലുകൾ അറിയാവോ, നെഞ്ചത്തടിച്ച് ആഗ്രഹം കൊണ്ടല്ല അവിടെ വേദന കൊണ്ട. അങ്ങനെ കരഞ്ഞു പുറപ്പെടിച്ച് അവിടെ രണ്ടുപേരും താങ്ങി പിടിച്ച് കുഴിമാണത്തിൽ കൊണ്ടുവന്നു. ഈ ഡെഡ് ബോഡി കുഴിയിലേക്ക് വെക്കാൻ നേരത്ത് അവിടെ ഒരു വാക്കുണ്ട്, എന്നെ കൂടി വീടോ ചേട്ടന്റെ കൂടി ഞാൻ ഉടിപ്പോട്ടോ എന്ന്. എന്നാ നമ്മൾ പറ, ഇത്ര സ്നേഹമാണെങ്കിൽ മക്കളോട് ഇറങ്ങി കിടന്നോ എന്ന് പറഞ്ഞാൽ ജീവനുണ്ടെ അവള് കിടക്കില്ല. ഇനി ഇറക്കി കിടത്തിയാൽ അള്ളി പിടിച്ചു കയറി പോരും. ഇനി വീട്ടിൽ നിന്ന് ഡെഡ് ബോഡി എടുക്കാൻ നേരത്തെ ചേട്ടനെ കൊണ്ടുപോകില്ലേ എന്ന് പറയുമ്പോ പാസ്റ്റർമാർ നമ്മൾ പറഞ്ഞിരിക്കട്ടെ, എന്നാ അവിടെ വെച്ചേക്കാൻ ഞങ്ങൾ പോവാ കേട്ടോ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി തന്നെ പറയും കൊണ്ടുപോകൊള്ളാൻ പറയും. അപ്പൊ നമ്മുടെ ആഗ്രഹം പറയുന്നെങ്കിലും പ്രവൃത്തി ഇവിടെ നടക്കാറില്ല. ഇതുപോലെ കർത്താവ് വേഗം പറഞ്ഞത് പറയുന്ന വ്യക്തി തന്നെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന ഇപ്പോഴൊന്നും വരില്ലെന്ന. പക്ഷെ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും യേശുവിന്റെ വരവ് അടുത്തുപോയി. യേശുവിന്റെ അടുത്തുപോയി. ഞാൻ തെളിയിക്കാം, പ്രപഞ്ചം വിളിച്ചു പറയുന്നു യേശു വരവായി. എന്നാ പ്രപഞ്ചം, നിങ്ങളുടെ മുകളിൽ ആകാശമുണ്ട്, താഴെ ഭൂമിയുണ്ട്. ഞാൻ കൺവെൻഷനിൽ പലയിടത്തും ഓർപ്പിച്ചതാ, ഈ 6 ദിവസം തുടക്കം ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ ബാക്കിയുള്ള വിഷയത്തിൽ പോകാൻ പറ്റൂ. ഈ ഭൂമിയും ആകാശവും വിളിച്ചു പറയുന്നു യേശുവിന്റെ വരവ് അടുത്തു. ഭൂമി എന്ന് പറഞ്ഞാലും ആകാശം എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാലും പേർക്കറിയാം. ആകാശം മേപ്പോട്ട് നോക്കാണ് നീലപ്രതലം, അതല്ല. ഈ ആകാശത്തിന് 6 നിലയുണ്ട്. പോയിട്ടുള്ളവർക്ക് കാണാൻ പറ്റില്ല, പ്ലെയിനിൽ പോകുമ്പോൾ മേഘമൊക്കെ താഴെപ്പെട്ട് പോകുന്ന കാണാൻ പറ്റൂ. ആകാശത്തിന് 6 നിലയുണ്ട്, 6 തട്ട്. 1 ഹീബി സൈഡ് ലെയർ, 2 ആപ്പിൾ ടൺ ലെയർ, 3 സ്ട്രോപ്പോസ്ഫിയർ, 4 സ്റ്റാറ്റോസ്ഫിയർ, 5 എക്സോസ്ഫിയർ, 6 അയനോസ്ഫിയർ. ഈ 6 തട്ട് ആകാശത്തിനുണ്ട്. ഭൂമിക്ക് 3 തട്ടുണ്ട്, ക്രിസ്റ്റ്, മാന്റിൻ, കോൺ. ഈ 6 തട്ടായ ആകാശവും 3 തട്ടായ ഭൂമിയും പറയുന്നു യേശു വരാറായി. തെളിയിക്കാം, ഈ ഭൂമി നിൽക്കുന്നത് സൂര്യന്റെ ദയവണ്ട, ദൈവകൃപയ അത് വേറെ കാര്യം. സൂര്യന്റെ ദയവണ്ട, അര സൂര്യൻ ആകാശഗംഗ ഗാലക്സിയിലെ ഏറ്റവും ചെറിയ നക്ഷത്രം എന്ന ഗാലക്സി 1 ലക്ഷം പ്രകാശ വർഷം വ്യാസമുള്ള നക്ഷത്ര കൂട്ടമാ ഒരു ഗാലക്സി. 1 ലക്ഷം പ്രകാശ വർഷ വ്യാസത്തിൽ സ്ഥിതി ചെയ്യുന്ന അനവധി നക്ഷത്ര കൂട്ടങ്ങളും അത് ഗാലക്സികൾ. ഇതിൽ 1 ഗാലക്സി കൂട്ടത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. ഈ സൂര്യന് ഒത്തിരി മക്കളുണ്ട്. ആ മക്കളിൽ 1 കൊച്ചിന്റെ പേരെ ഭൂമി. ഈ സൂര്യൻ എന്ന കുടുംബത്തിൽ 9 മക്കളായിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ലോകശാസ്ത്രജ്ഞന്മാരും കൂടി 1 കൊച്ചിനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കി, ബ്ലൂട്ടോ കൊച്ചിന്റെ. ബ്ലൂട്ടോ കൊച്ചു പുറത്താ, ബാക്കി 8 മക്കളുണ്ട്. ഈ 8 മക്കളിൽ 3-ാമത്തെ കൊച്ചിന് വരെ ഭൂമി. ഈ ഭൂമി എന്ന കൊച്ച് ഇപ്പൊ നിൽക്കുന്നത് സൂര്യൻ എന്ന വ്യക്തിയുടെ ആകർഷണത്തിലാണ്. ഇത് ആരാ പറഞ്ഞെന്നറിയാമോ? ആദ്യം പറഞ്ഞത് ഈ ബൈബിളാ. ഫ്രൈസലോ വേദസ് വായിക്കുമ്പോ ഇയോബിന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചപോലെ, ഇയോബ് 26:7.
ഉത്തരദിക്കിനെ അവൻ സൂര്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയിൽ ആസ്തിത്വത്തിന്മേൽ തൂക്കുന്നു.
ചിലരോർത്തേക്കുന്ന ഭൂമി നിൽക്കുന്ന ആരോ തലയിലാന്ന, ചിലരോർത്തി തോളത്താന്ന. സത്യായിട്ടല്ല, ഈ ഭൂമി തോളത്തേക്കാൻ പറ്റില്ല. തോളത്തുന്നാൽ ആ തോളത്ത് വെച്ചേക്കുന്ന ഗതികളാ. കാരണം ഈ ഭൂമി നിൽക്കുന്ന തോളത്തല്ല. ഈ കഴിഞ്ഞ ഗുജറാത്തിൽ ഭൂമി കുലിപ്പ് ആരോ പറഞ്ഞു, ആരോല്ല ഒരു നല്ല വാക്യം പറഞ്ഞു, ഭൂമി കുലിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഭൂമിയെ ചുമന്ന വ്യക്തി തോളെ ഒന്ന് മാറി മറുതോടി വെച്ചപ്പോൾ ഉണ്ടായ കുലുക്കാണ്. എന്നിട്ട് പുള്ളി സ്ഥാപിച്ചു, ഇനി ഈ തോളി ഇങ്ങോട്ട് തിരിച്ചു വെക്കാൻ 460 വർഷം എടുക്കും, അതുകൊണ്ട് ഇനി ഇപ്പോഴൊന്നും കുലുങ്ങൂല്ല എന്ന് പറഞ്ഞ് നാക്കെടുക്കുന്ന മുമ്പ് അടുത്ത കുലുക്കമായി. 1 കുലുക്കം തീർന്ന 1 വർഷം ആഘോഷിച്ച് അന്ന് 2-ാമത്തെ കുലുക്കം ഭീകരമായി. അപ്പം തോള് മാറ്റിയതല്ല, പുള്ളിയുടെ കാര്യം കുറഞ്ഞതാ. കാര്യം കേക്കണ്ടേ? ഭൂമി കുലുങ്ങാൻ കാരണം ഭൂമിയെ സൂക്ഷിക്കുന്ന പുള്ളി ഒരു ആത്മമാട്ടീലാ. ഭൂമി ഇപ്പൊ സംരക്ഷിക്കുന്ന സൂര്യനാ. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 45 ലക്ഷം ഹൈഡ്രജൻ വാതകം കത്തിച്ച് ഹീലിയം ഉൽപാദിപ്പിക്കുന്ന ഉൽപാദന പ്രക്രിയ ഒടുക്കുന്ന ഒരു സാധനമാണ് സൂര്യൻ. ഈ സൂര്യനകത്ത് ഭയങ്കര പരിപാടി നടക്കണം. ഭൂമിയേക്കാൾ 100 മടങ്ങ് വലിപ്പമുള്ള സൂര്യൻ, ഈ സൂര്യ ചുറ്റി 90,30,000 മൈൽ ചുറ്റി ആകർഷണം. ആകർഷണം 90,30,000 മൈൽ ചുറ്റളവിൽ. ഈ 90,30,000 മൈൽ ചുറ്റളവിലുള്ള ആകർഷണ വലയത്തിനകത്ത 8 കുടുംബം, അതോ ഭൂമി സഹിതം 8 മക്കൾ. ഈ 8 കുടുംബത്തിലെ ഭൂമി 3-ാമത്തെ സ്ഥാനത്ത് സൂര്യന് ചുറ്റിക്കൊണ്ടിരിക്കുക. ഈ സൂര്യ ചുറ്റി 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 ഇങ്ങനെ വന്ന് ഒരു പ്രാവശ്യം ചുറ്റി തീരാനെടുക്കുന്ന സമയമാണ് 365 ദിവസം. ഈ 365 ദിവസം കൊണ്ട് ഭൂമി ഓടേണ്ട ദൂരം 94 കോടി കിലോമീറ്ററാണ്. ഈ 94 കോടി കിലോമീറ്റർ 365 ദിവസം കൊണ്ട് ഓടി തീർക്കണമെങ്കിൽ നിങ്ങൾ കണക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, മണിക്കൂറിൽ 107,200 കിലോമീറ്റർ സ്പീഡിൽ ഭൂമി ഓടണം. ഒന്നോർത്തെ ഇവിടുത്തെ വണ്ടിക്ക് മാക്സിമം മണിക്കൂർ 60 കിലോമീറ്റർ ഉള്ളൂ. നല്ല എണ്ണച്ചാണെങ്കിൽ മണിക്കൂർ 60 കിലോമീറ്റർ മാക്സിമം പോകുന്ന ദൂരം മണിക്കൂർ 60 ആണെങ്കിൽ 60 കിലോമീറ്റേഴ്സ് പോയപ്പോൾ വണ്ടിയിലെ ഇരിക്കുന്ന വ്യക്തിയുടെ വെത്തപ്പാട് നമുക്കറിയാം. 1-ാം തര സീറ്റും കിട്ടി, ചവിട്ടാൻ കമ്പിയും കിട്ടി, പിടിക്കാനും കമ്പി കിട്ടിയാലും അങ്ങോട്ട് ചെറിയുമ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് ചെറിയുമ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മളവർക്ക് 2 കൈയും കൂടി ഉണ്ടാകുന്ന കൊള്ളാറുണ്ട്. 60 കിലോമീറ്റർ പോലും വണ്ടിയിൽ ഇത്ര പാടാണെങ്കിലേ മണിക്കൂറിൽ 107,200 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഒരു വണ്ടിക്കകത്ത നീ സൈക്കിൾ കസേരയിട്ടിരിക്കുന്നത്. സ്വത്രം എന്താ അറിയാത്തത്? ഫ്രണ്ടിലെ കസേര പിടിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് എന്താ അറിയാത്തത്? ഈ വണ്ടി ഓടിക്കുന്നവൻ വേറെ, ആ വണ്ടി ഓടിക്കുന്നവൻ വേറെ. അതാ വ്യത്യാസം. വ്യത്യാസം ഒത്തിരി ഉണ്ട്, അത് പിന്നാലൊക്കെ നമുക്ക് പഠിപ്പിക്കാം. അപ്പോൾ ഈ ഭൂമി ഇങ്ങനെ ഓടിക്കുക, ചുമ്മാ ഓടുവല്ല, മണിക്കൂറിൽ 107,200 കിലോമീറ്റർ ഓടുമ്പോ തന്നെ ഇത് വട്ടം കറങ്ങിയ. എന്തിനാ വട്ടം കറങ്ങുന്നത്? ഇവിടെ രാത്രിയും പകലും വരെ മണിക്കൂറിൽ 1,200 കിലോമീറ്റർ വട്ടം കറങ്ങി ഹൈ സ്പീഡിൽ ഓടുന്ന ഭൂമി 23.5 ഡിഗ്രി വടക്കോട്ട് ചരിഞ്ഞ് നിൽക്കുക. ഇങ്ങനെ ചരിഞ്ഞ് കാലാവസ്ഥ കൂടെ തോളുന്ന ഭൂമിയെ ഇന്ന് പിടിച്ചു വെച്ചേക്കുന്ന സൂര്യനാണ്. അതാ വായിച്ചത്, ഉത്തര ദിക്കിനെ നീ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നീ നാസ്തത്വത്തിന്മേൽ തൂക്കുന്നു. ഈ തൂങ്ങി വട്ടം കറങ്ങി ഓടുന്ന ഭൂമിയെ ഒരുവൻ തോളത്ത് വെച്ചാൽ അവന്റെ ഷെയ്പ്പ് നൂകിക്കാവുന്നേ ഉള്ളൂ. സ്വന്തം ആർക്ക് തോളത്ത് വെക്കാൻ പറ്റൂല, ഇങ്ങനെ വട്ടം കറങ്ങി ഓടിയ. ഈ ഓടുന്ന ഭൂമിയെ ആകർഷിക്കുന്ന സൂര്യനിൽ ഇപ്പൊ കുഴപ്പമുണ്ടായി. എന്താ കുഴപ്പം? സൂര്യന്റെ അകത്തേക്ക് 2 വാതകം അടിച്ചു കയറുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, 1 കാർബൺ മോണോക്സൈഡ്, 2 ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇത് രണ്ടുകൂടി അടിച്ചു കയറി സൂര്യന്റെ അകത്ത് സൂര്യ കലങ്കം ഉണ്ടാക്കുന്നു. തൽഫലമായി സൂര്യൻ കടുക്കുന്നു. കടുക്കുന്ന ഭാഗത്തേക്ക് ഭൂമി ചെല്ലുമ്പോൾ ഭൂമിക്ക് ആകർഷണം കിട്ടാതെ ഭൂമി തെറിക്കുന്നു. ആ തെറുപ്പ ഇവിടുത്തെ കുലുക്ക് സുനാമി അനവി വിഷയങ്ങൾ ഈ കുലുക്ക് തീരത്തില്ല, ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. പ്രപഞ്ചം വിളിച്ചു പറയുന്നു, ഭൂമിക്ക് ഇനി അധികം ആയുസില്ല. ഭൂമിയുടെ സംരക്ഷണ സൂര്യൻ മാറിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഭൂമി മുഴുവൻ ഇല്ലാതാകും.
അതുകൊണ്ട് ബൈബിൾ പറയുന്നത് വെളിപ്പാട് പുസ്തകം 6:12 അവൻ 6-ാമത് വെട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി മാറി, ആലിപ്പഴങ്ങൾ പോലെ നക്ഷത്രങ്ങൾ എന്ന മലയാളത്തിലും ഉൽക്കകൾ എന്ന് ശരീരവാക്യം കേൾക്കുന്നു. ഉൽക്കകൾ ഭൂമിയിലേക്ക് വിട്ട് ഭൂമി നശിക്കുന്നു. ഇന്ന് രാത്രി എനിക്കിരിക്കുന്ന സ്നേഹിത ബൈബിൾ ശക്തമായി ഓർപ്പിച്ച ആ വിഷയം ഇപ്പോൾ ശാസ്ത്രം സമ്മതിക്കുന്നു. ഭൂമി
ഭൂമിയെ സംരക്ഷിക്കുന്ന സൂര്യനകത്ത് സുഷിരങ്ങൾ വീണു, സൂര്യനകത്ത് കളങ്കപ്പറ്റി, സൂര്യനിൽ ബ്ലാക്ക്സ്പോട്ടുകൾ ആരംഭിച്ചു, സൂര്യ കളങ്കം ആരംഭിച്ചു. തൽഫലമായി ഏതു നിമിഷവും ഭൂമി നഷ്ടപ്പെടാ, ഭൂമി സ്വസ്ഥാനത്തു നിന്ന് മാറാ.
സ്തോത്രം. പത്രം വായിച്ചവർക്കറിയാം, ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളെക്കാൾ ഏറ്റവും ചൂട് കൂടുന്നത് 2007 എന്ന് അത് അനുഭവിച്ചോണ്ടിരിക്കുക. ഇപ്പോഴൊരു ചൂട് കൂടിക്കൊണ്ടിരിക്കുക. 2007 ചൂട് കൂടുതൽ, 2008 കൂടും. ഇനി അല്ലക്കരസം, സുനാമി വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടോ? വന്നപ്പോൾ കണ്ട കാഴ്ച പത്രത്തിൽ വായിച്ചവർക്കറിയാം, ന്യൂസിൽ ടി വി കണ്ടുള്ള അവർക്കറിയാം. സുനാമി വന്നപ്പോൾ ആദ്യം വന്നത് കടൽ വെള്ളം ഇങ്ങോട്ടും മുകളിലേക്ക് വരികയല്ല ചെയ്തത്, പകരം കരയോട് ചേർന്ന് കിടന്ന വെള്ളമെല്ലാം കൂടി ഒരു 2 കിലോമീറ്ററോളം അങ്ങുള്ളിലേക്ക് വലിഞ്ഞു. ഉള്ളിലേക്ക് വലിഞ്ഞിട്ടാ ഇങ്ങോട്ട് കയറിയത്. ഈ ഉള്ളിലേക്ക് വലിഞ്ഞതിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. എന്നറിയാമോ, ഈ വെള്ളത്തെ ആകർഷിച്ച് കുറയ്ക്കാനും കൂട്ടാനും കഴിയുന്ന പ്രകൃതി അന്തരീക്ഷം ഇവിടെയുണ്ട് എന്ന് കേൾക്കണോ. സൂര്യന്റെ അകത്ത് കളങ്കം സംഭവിക്കുമ്പോൾ സൂര്യന്റെ സംരക്ഷണ ഭൂമിക്ക് ദോഷം വരാതിരിക്കാൻ ഓസോൺ പാളികൾ ഒരിടവെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ സുഷിരങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുകയും സൂര്യന്റെ ചൂട് അൾട്രാ വയലറ്റ് രശ്മികളും ഭീകരമായ അവസ്ഥയുമായി ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഭൂമിയിലെ ജലാംശത്തെ മുഴുവൻ വലിച്ചെടുക്കും, ബാഷ്മീകരിച്ചെടുക്കും. പിന്നെ ഈ ഭൂമിയിൽ വെള്ളത്തിന് വേണ്ടി ജനം പരക്കം പായും, ജനം നെട്ടോട്ടമോടും. വെള്ളമുള്ള സ്ഥലത്ത് വെള്ളം കാണാതെ വരും. നിങ്ങൾക്ക് പത്രം വായിക്കുന്നവർക്കറിയാം, പണ്ടൊഴുകിയ പല നദിയും ഇന്നില്ല, പണ്ടത്തെ പല വെള്ളപ്പാച്ചിലും ഇന്നില്ല, പണ്ടത്തെ പല ഭാഗത്തുമുള്ള വെള്ളച്ചാട്ടം ഇന്നില്ല. പണ്ട് കടലിൽ വളരെ ശക്തമായി വീശിയടിച്ച ഭാഗങ്ങളിൽ ഇവ മണൽപുറ്റുകളാ. ഇതൊക്കെ വിളിച്ചു പറയുന്നു, അധിക താമസമില്ല, നോക്കി നിൽക്കെ പ്രകൃതിക്കകത്ത് അതിശക്തമായ വ്യതിയാനങ്ങൾ സംഭവിക്കും. ഈ വ്യതിയാനങ്ങൾ കാണുമ്പോൾ വിശുദ്ധന്മാരും വിശുദ്ധകളും ഓർത്തു, യേശുവിന്റെ വരവ് മധ്യകാശ വരവ് അടുത്തുകൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചം വിളിച്ചു പറയുന്നു, അയ്യോ അടുത്തു സമയമെന്ന്. സ്നേഹിത, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഭൂമിക്ക് അങ്ങനെയെങ്കിൽ പ്രപഞ്ചം പറയുന്നു യേശുവിന്റെ വരവെടുത്തു. അതിലൊരു ഭാഗം കൂടി പറഞ്ഞാൽ, ഈ ഭൂമിയുടെ അടിയിൽ ഞാൻ ഓർപ്പിച്ചത് 3 തട്ട ഭൂമിക്ക്, ക്രിസ്റ്റ് മാൻഡിൻ കോർ. ഇതിൽ ക്രിസ്റ്റിലാണ് നമ്മൾ പറക്കണേ, കല്ലും മണ്ണും ഒക്കെ ഉള്ളത് ഇവിടെയാ. ഈ തറയിൽ ഇഷ്ടം പോലെ മണ്ണുണ്ട്, കല്ലുണ്ട്, വെള്ളം കിട്ടും. പക്ഷെ ഇതിന് മാക്സിമം കനം കേൾക്കണോ, ഈ തറ 60 കുഴിച്ചാൽ 60 കിലോമീറ്റർ വരെ കുഴിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് കുഴിക്കാൻ പറ്റൂല. അത് കഴിഞ്ഞ് ഭയാനക കട്ടിയുള്ള മാന്റി കിടക്കുക. 60 കിലോമീറ്റർ വരെ മനുഷ്യന് വേണ്ട സാധനം ഈ ഭൂമിയിലുള്ളൂ. അവിടെ വീട് വെക്കണം, അവിടെ തോട് വെട്ടത് മരം വെക്കുന്നതൊക്കെ ഇതിനടിയിൽ ഭയാനക മാന്യന. അതിന്റെ കനം 2900 കിലോമീറ്റർ. അതിന് തൊട്ട് താഴെ ഒരു പ്രതലമുണ്ട്, അതിന്റെ പേര് ലിത്തോസ്ഫിയർ. പഠിക്കുന്നവർക്കറിയാം, 5000 ഡിഗ്രി ചൂടിൽ ലിത്തോസ്ഫിയർ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുക. അതിന്റെ താഴെ ഭൂകേന്ദ്രം അഥവാ കോർ. അവിടെ 2 സാധനം ഉണ്ട്, 4800 കിലോമീറ്റർ സയൻസ് പറയുന്നത്. അതിനകത്ത് 2 സാധനം ഉണ്ട്, നിക്കൽ ഇരുമ്പ്. ഇത് രണ്ടുകൂടി കൂടി കലർന്നിളകി മറിയുന്ന ദ്രാവക തീറ്റുവാലയ നമ്മൾ ഇരിക്കുന്ന ഭൂമിയുടെ അടിയിൽ. ഇതാദ്യം പറഞ്ഞത് ബൈബിളാ. ഒന്ന് വായിച്ച മോനെ, ഇയ്യോബിന്റെ പുസ്തകം 28:5 വാക്യം. ഇയ്യോബ് 28:5.
ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാകുന്നു, അതിന്റെ യഥോഭാഗം തീ കൊണ്ടെന്ന പോലെ അറിയുന്നു.
അതിന്റെ യഥോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു, ഭൂമിക്കടിയിൽ തീ കിടന്ന് മറിയുന്നു. ഈ മരുന്ന് തീ ഭൂമിക്ക് മുകളിൽ വരെ അധിക താമസമില്ല.
അതുകൊണ്ട് ബൈബിൾ ചൂട് പോലെ കത്തുന്ന സ്തോത്രം 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 സ്തോത്രം. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പലയിടത്തും, പത്രോസ് പുസ്തകം പറഞ്ഞിങ്ങനെയാ, വേദോസം ശക്തമായി പറയുന്നു, ഭൂമിയിൽ നിന്ന് തീ പൊങ്ങി ദഹിപ്പിച്ചു കളയും. പത്രോസ് രണ്ട് പത്രോസ് മൂന്നിന്റെ ഏഴിൽ പറയുന്നു, ഇപ്പോഴത്തെ ഭൂമിയെയും ഇപ്പോഴത്തെ ആകാശത്തെ തീക്കായി ദൈവചേക്കുക. അപ്പൊ ഇത് തീക്കുള്ളതാ, ഈ തീക്കുള്ള ഭൂമി ഇന്ന് തീയിട്ട് കരിക്കാത്തത്, ഭൂമിയെ മൊത്തം മുടിക്കാത്തത്, ഇതിനകത്തൊന്ന് മാറ്റേണ്ട കുറെ പേര് ഇരിപ്പുണ്ട്. സ്തോത്രം. ചില ബസ് ഉണ്ടല്ലോ, ഡ്രൈവർ ശ്രദ്ധയില്ലാതെ ഓടിച്ചിട്ട് മറിയാത്തറിയാമോ, അതിനകത്ത് ഒരു വിശുദ്ധനെങ്കിലും ദൈവത്തിന് കാണും. സ്തോത്രം. ആ ഒരുവനെ ഓർത്ത അത്രയും ദോഷം ഉണ്ടായിട്ട് ചിലപ്പോ ആ വണ്ടി മറിക്കാത്തത്. അപ്പോ ഒരു വ്യക്തിയെ ദൈവം കണ്ടാൽ മുടിക്കത്തില്ല. സോദോമിനെ കുറിച്ച് പറഞ്ഞങ്ങനെയല്ലേ, നീതിമാന്മാരെ എണ്ണം മറിച്ച് പറഞ്ഞു, അവിടെ മുടിക്കാതിരിക്കാൻ നീതിമാന്മാരുണ്ടായ മതി. അങ്ങനെയെങ്കിൽ ഇവിടെ കുറെ നീതിമാന്മാരുള്ളത് കൊണ്ടാണ് ഇപ്പൊ കത്തിക്കാത്തത്. പ്രൈസ് ദ ലോർഡ്. അല്ലെങ്കിൽ പണ്ടേ കത്തിച്ചതിന്, അല്ലെ പണ്ടേ മുടിച്ചതിന്, ഈ മുടിക്കും മുൻപ് ഇതിനകത്തൊന്ന് കുറെ പേര് ദൈവത്തിന് കൊണ്ടുപോകണം. ആ കൊണ്ടുപോകുന്ന പേരാ ദൈവത്തിന്റെ മക്കൾ. പ്രൈസ് ദ ലോർഡ്. ആ മക്കൾ ഇന്നിവിടെ ആരാധിക്കുന്നവരാ, ഇന്നിവിടെ ഇരിക്കുന്നവരാ, ഇന്ന് ഈ ലോകത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന വിശുദ്ധഗണമാ. ആ ഭൂമിയിലായിരിക്കുന്ന വിശുജനങ്ങൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം ഈ ഭൂമിയെ ദൈവം തീ കൊണ്ട് ചുടുമെന്ന് വേദപുസ്തകം വിളിച്ചു പറയുക. അങ്ങനെയെങ്കിൽ പ്രപഞ്ചം ഒന്നിന് പിന്നാലെ ഒന്ന് വിളിച്ചു പറയുന്നു, യേശു വരാനായി. മൂന്നും നാലും പോയി തൊട്ടു പറഞ്ഞ് കൃത്യം മൂന്ന് മിനിറ്റോട് അവസാനിപ്പിക്കും. അതിനുശേഷം ബാക്കി ഇത് മുതലുള്ള ഭാഗങ്ങൾ നാളെ രാവിലത്തെ ക്ലാസ്സിൽ ജാതികൾ വിളിച്ചു പറയുന്നു, യേശു വരാനായി. തെളിയിക്കാം, വേദോസത്തിൽ എഴുതിയിട്ടുണ്ട് ജാതികളുടെ പൂർണ്ണസംഖ്യ തികയണം. എന്താ ഈ പൂർണ്ണസംഖ്യ? ഉത്തരമേ ഉള്ളൂ, സുവിശേഷം സകല സ്ഥലത്തും എത്തണം. ഇത് എത്താത്ത സ്ഥലം ഇന്നില്ല. രണ്ട്, ഏതെല്ലാം മതപരിവർത്തന ബില്ല് വന്നാലും വിശ്വാസ കൂട്ടത്തിനകത്തേക്ക് ജാതികൾ ഇരമ്പിക്കേറിയ ഓരോ വർഷത്തെ സെൻസസ് എടുത്തോ, വിശ്വസിച്ചാലും വിശ്വസിച്ചാലും എണ്ണമറ്റ ജനമാ കേറിക്കൊണ്ടിരിക്കുന്ന. അപ്പൊ ചോദിക്കും ജാതി ആരാ? ജാതി പറഞ്ഞാൽ ക്രിസ്തീയ പേരുള്ളവരും ജാതികളുണ്ട്. ക്രിസ്തീയ പേരുള്ളവർ പലപ്പോ പിണങ്ങരുതേ, ക്രിസ്ത്യാനി എന്ന പേരുണ്ടായാൽ ക്രിസ്തുവിന്റെ അല്ല, അവരിലും ജാതിയുണ്ട്. എന്നിട്ട് ട്രിവാൻഡ്രത്ത് പേരിൽ ഒത്തിരി സാമ്യമുള്ളവരാ, ക്രിസ്തുദാസ്, യേശുദാസ്, ഇതൊക്കെ പറഞ്ഞാൽ ഉഗ്ര ക്രിസ്തീയ പേരാ. പക്ഷെ അവരിലും ക്രിസ്ത്യാനി ഇല്ലാത്തവരുണ്ട്. കാര്യം വീട് വലിക്കുന്ന ഒരൊറ്റ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി അല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. യേശു ക്രിസ്തു കാജാവീടി വലിച്ചിട്ടില്ല, യേശു ക്രിസ്തു കാജാവീടി വാങ്ങാൻ പോയിട്ടില്ല, യേശു ക്രിസ്തു ബീഡി കച്ചവടം നടത്തിയിട്ടില്ല, ബീഡി കട പോയിട്ടില്ല, ബീഡി വലിച്ചിട്ടില്ല, ബീഡി കുറ്റി എടുത്തിട്ടില്ല. അപ്പൊ ബീഡി വലിക്കുന്ന ക്രിസ്ത്യാനി ക്രിസ്ത്യാനി അല്ല. അപ്പൊ അവനും ജാതിയാ. സോറിയില്ല, കള്ളടിക്കുന്നവൻ ക്രിസ്ത്യാനി അല്ല. കാരണം യേശുവിന്റെ ഭാവം അവനുണ്ടാകണം, യേശുവിന്റെ പാത പിന്തുടരണം, യേശുവിനെ അനുഗമിക്കണം. യേശുവിനെ അനുഗമിക്കുന്നവൻ കല്ലുശാപി പോകരുത്. അപ്പൊ കല്ലുശാപി തോമാച്ചൻ പള്ളി പോകും, പക്ഷെ അവൻ ക്രിസ്ത്യാനിയല്ല. സ്വന്തം. അപ്പൊ ജാതി ആരെന്ന് വേണ്ടിയിട്ടോ? ഒന്നുകൂടി പറഞ്ഞാൽ തോമാച്ചനും മത്തായിച്ചനും തങ്കപ്പനും തങ്കച്ചനും എല്ലാം മദ്യപിച്ച വീടി വലിച്ച പല പുള്ളികളും പള്ളി വിട്ടിട്ട് കൂട്ടം വിട്ടിട്ട് കൂട്ടറ വിട്ടിട്ട് സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു വരുന്ന കൂട്ടം കൂടുമ്പോൾ ഓർത്തോളണം, യേശുവിനെ വരടുത്തു. മർത്തോമസഭയിൽ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്തിട്ട് പറയുക, 15 ലക്ഷം പേർ നമുക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ 5 ലക്ഷം കുറഞ്ഞു, 10 ലക്ഷേ ഉള്ളൂ. ഈ കഴിഞ്ഞ കൗൺസിലിൽ പാസ്സാക്കിയത്. എന്നിട്ടും വലിയ തിരുമേനി പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാ, നമ്മുടെ 5 ലക്ഷം പേർ ചത്തുപോയതല്ല, 5 ലക്ഷം പേർ ചത്തുപോയതല്ല, അവര് ചത്തിട്ടില്ല, അവരിവിടെ തന്നെ ഉണ്ട്, എവിടെ അച്ഛന്മാരെ കണ്ടുപിടിക്കണം. അപ്പൊ നല്ലൊരു അച്ഛൻ എഴുന്നേറ്റ് പറഞ്ഞു, ഈ 5 ലക്ഷം പേരും എന്തകോസിലുണ്ട്, ഈ 5 ലക്ഷം പേരും എന്തകോസിലുണ്ട്. അടുത്ത പ്രാവശ്യം അവരെ മാഗസിൽ അടിച്ചിറങ്ങി. എന്റെ വീട്ടിൽ മാഗസിൻ വരുന്നുണ്ട്. അടുത്ത മാസം മാഗസിൻ അടിച്ചിറങ്ങി. എന്നെ അടിച്ചിറങ്ങി അറിയാമോ? നമ്മുടെ ഒരു ഒറ്റ വിശ്വാസിയും പെന്തക്കോസ്റ്റ് കൺവെൻഷന് പോകരുത്. അപ്പൊ തിരുമേനിക്ക് വിളികിട്ട് ഇവന്മാര് ഒഴിയാൻ കാരണം പെന്തക്കോസ്റ്റ് കൺവെൻഷനാ. സ്തോത്രം. കുഞ്ഞുങ്ങളെ ഓർത്തോ, മക്കളെ ഓർത്തോ, അനവധി അടക്കങ്ങൾ, അനവധി ഒതുക്കങ്ങൾ, അനവധി പോരുകൾ, എതിർപ്പുകൾ പെരുകുമ്പോൾ ഈ എതിർപ്പ് വരുന്നിടത്ത് ആള് കൂടുന്നത് കണ്ടോ? ഒരു ദൈവദാസന് എതിരായിട്ട് ചുമ്മാ നോട്ടീസ് അടിച്ചിറക്കാൻ നോക്കേ, അദ്ദേഹം പ്രസംഗിക്കാൻ വരികയെന്നിരിക്കട്ടെ, അദ്ദേഹത്തിനെതിരെ പോകല്ലേ, വരരുത്, കേക്കരുത് പറഞ്ഞാൽ ആ വ്യക്തിയെ കാണാനെങ്കിലും 10 പേര് വരും. അപ്പൊ എതിർപ്പ് എവിടെയുണ്ടോ ആള് വരും. ആള് വന്നാ മതി, പിന്നെ അവനെ അകത്താക്കുന്ന കണക്കത്താവിനെയാ. സ്വന്തം ജസ്റ്റ് ഒന്ന് പാഞ്ഞാ മതി, അവൻ അകത്ത് വന്നോളൂ. അത് ദൈവത്തിന്റെ പ്രത്യേക കഴിവ. ഇതിൽ മാന ഒരു പ്രത്യേക ആകർഷണ ശക്തിയാ. അതുകൊണ്ട് അനവധി ജാതികൾ എന്നൊരു ക്രിസ്തീയ പേരുള്ള ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കേണ്ട കുടുംബത്തിൽ ജനിച്ച് കൂടെ ജീവിച്ചിട്ടും ദൈവമില്ലാതെ ജീവിക്കുന്ന പല പുള്ളികളും സത്യത്തിലേക്ക് വരുമ്പോൾ ഓർത്തോളണം, യേശുവരവായി.
കൈവരവരെന്നില്ലായിരുന്നു. ഒരു ഗ്രാമത്തിൽ ഒന്നോ രണ്ടോ പേർ മാത്രം, അതും ഏറ്റവും താഴ്ന്ന കുടുംബം. പക്ഷെ ഇന്ന് പെന്തക്കോസ്താര ഉന്നത കുടുംബങ്ങൾ, ഉന്നത പടുത്തക്ക എണ്ണമറ്റ ജനമായി ദൈവസഭകൾ പെരുകുമ്പോൾ വിളിച്ചു വിളിക്കുന്നു. ജാതികൾ കുറയുന്നു, ദൈവസഭ പെരുകുന്നു. യേശുവിന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുന്നു.
ചോദിക്കും, നിങ്ങൾ ഈ പെന്തക്കോസ്താര ഇട്ടാ വട്ടത്തിന് 10 ഉണ്ടല്ലോ, എന്തിനാന്ന്? ഞാൻ പറഞ്ഞിട്ട് 10 അല്ല 20 വരട്ടെ. സഭയെ പൊട്ടിച്ചുകൊണ്ട് പോകാതിരുന്നാ മതി, പുതിയ പുതിയ ആത്മാക്കൾ തുടങ്ങിയാ മതി. കാരണം എത്രയുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതെല്ലാം കൂടി ഒന്നിച്ചു കൂടിയാൽ പ്രവർത്തനം കുറയും. എല്ലാം കൂടി പിരിഞ്ഞ് പലയിടത്തായാൽ ആവേശം മുത്തു പ്രവർത്തിക്കും. 10 പേരെ എങ്ങനെയും കൊണ്ടുവരും. സ്വതന്ത്രം അതിന്റെ പ്രത്യേകത അത്. കാരണം എണ്ണം കൂട്ടിയേ പറ്റൂ, കാരണം യേശുവിന്റെ വരവെടുത്തു.
ജാതികൾ വിളിച്ചു പറയുന്നു, യേശുവരവായി. ഒരു മൈൻഡ് കൂടി, ദൈവസഭ വിളിച്ചു പറയുന്നു, യേശുവരവായി.
എന്ന ദൈവസഭ, ഞാൻ ഇങ്ങനെ വിശ പെന്തക്കോസ്തിന്റെ അകത്തന്ന് ഒരു പെന്തക്കോസ് എഴുന്നേക്കണം. അത് എഴുന്നേക്കാൻ പോവുക. പണ്ടത്തെ പെന്തക്കോസ്ത് അനുഭവം ആയിരുന്നു, കുറെ കഴിഞ്ഞപ്പോൾ അത് അനുകരണം ആയി,
അത് കഴിഞ്ഞപ്പോൾ
അഭിനയം ആയി. ഇനി പണ്ടത്തെ അനുഭവത്തിലേക്ക് തിരിഞ്ഞു വരണം. ആ തിരിഞ്ഞു വരുന്നവരെ കൊണ്ടുപോകാനാ എന്റെ യേശു വരാൻ പോകുന്നത്. ആ വരവിൽ എടുക്കപ്പെടുന്ന കൂട്ടമായി
അനുഭവമുള്ള
പെന്തക്കോസ്തുകാരായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേ. നിങ്ങൾക്കറിയാം, കഴുത്ത് തല കീഴാക്കി വെച്ചിട്ടും നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് കെട്ടിത്തൂക്കിയിട്ടോ യേശുവിനെ നിന്ദിക്കാത്ത ഒരു കൂട്ടമായിരുന്നു വിശ്വാസ കൂട്ടം. കുഴിക്കകത്ത് കരുത്തോളം ഇറക്കി നിർത്തി ഉമ്മയിട്ട് അമുക്കി അതിനടിയിൽ കൂടി ദ്വാരമിട്ട് തീ കത്തിച്ച് കാലിന്റെ വെള്ളം മുതൽ മുകളിലേക്ക് ഉമ്മി കത്തി കൂടുന്തോറും അവന്റെ ശരീരം വെന്തു 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 വെന്ന് മുകളിലേക്ക് പോകുമ്പോൾ പൊങ്ങിച്ചാടിപ്പോകാതെ മരത്തടിയും കമ്പിക്കഷ്ണവും മേളിൽ വെച്ച് ബന്ധിച്ച് അമർത്തിക്കെട്ടി കുഴിക്കകത്തൊതുക്കി ജീവനോട് ചുട്ടുകരിക്കുമ്പോഴും അന്നത്തെ വിശ്വാസികൾ പതറിയില്ല, അന്നത്തെ വിശ്വാസികൾ പതറിപ്പോയില്ല. അവർ വിളിച്ചു പറഞ്ഞു, യേശു വേഗം വരുന്നു. ആ വിശ്വാസ വീരന്മാരുടെ രക്തത്തിൽ കുരുക്കപ്പെട്ട ദൈവസഭയ്ക്കകത്ത് അനാചാരങ്ങളും ദുരാചാരങ്ങളും ദുരുപദേശങ്ങൾ കയറി കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ സഭയ്ക്കകത്തുനിന്ന് ദുരാചാരമുള്ളവരും ദുരുപദേശമുള്ളവരും ദുഷ്ടവഴിയിൽ പോകുന്നവരുമായ ഒരു കൂട്ടം പിഴുതു പോകുവാൻ സമയമാണ്. ഇതിനകത്തുനിന്ന് അനുഭവമുള്ള വിശുദ്ധന്മാർ എഴുന്നേൽക്കുവാൻ സമയമാണ്. ജീവിതത്തിൽ എന്തു വന്നാലും യേശു എന്ന് പറയുന്ന മരണം മുൻപിൽ കണ്ടാലും കൃപയോടെ ഏറ്റെടുക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ചങ്കുറ്റം കാണിക്കുവാൻ കരുത്തുറ്റ എന്ന് കേട്ടാൽ സ്തോത്രം പറയുന്ന വിശ്വാസ വീരന്മാർ ആദ്യ നൂറ്റാണ്ടിലെ മക്കൾ വീണ്ടും ജനിക്കുന്ന ഒരു കാലത്തിലേക്ക് ദൈവസഭ വരവുണ്ടാകിയ അത് കാണുമ്പോൾ ഓർത്തോളണം, യേശു വരറായി. എല്ലാവരും എഴുന്നേൽക്ക, എല്ലാവരും എഴുന്നേൽക്ക. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. യേശുവിന്റെ വരവെടുത്തു, അരുമനാഥന്റെ വരവ് ഏറ്റവും അടുത്തു. സ്നേഹിത, ഈ ദൈവത്തിന്റെ പഠനത്തിനായി വന്നിരിക്കുന്ന നിങ്ങളിൽ എത്ര പേർ യേശു വന്നാൽ പോകും? ഞാൻ നിങ്ങളും പ്രസംഗിക്കുന്നു, ഇവിടെ ജീവിക്കുമോ? അതല്ല ദൈവത്തിന് വേണ്ടത്. പോകുവാൻ കഴിയണം, പ്രസംഗിക്കാൻ എനിക്ക് കഴിയും, പക്ഷെ പോകുവാൻ കഴിയണമെങ്കിൽ എനിക്ക് ജീവിതം കൂടി ശരിയാകണം. ഇന്ന് രാത്രി നമ്മുടെ ജീവിതം ദൈവത്തിനായി കൊടുക്കാം. കുറവുകളേറ്റ് പറയാം.
പിതാക്കന്മാർ ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ പഴികൾ കേട്ടു, നിന്ദകൾ കേട്ടു, പരിഹാസം കേട്ടു. എന്നാൽ അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതേ അവസ്ഥയിൽ ദൈവസഭ വരട്ടെ. പ്രൈസ് ഗോഡ്. നിനക്കെതിരെ എല്ലാത്തിന്റെയും കളവായി പറയുമ്പോൾ നീ സന്തോഷിക്കണം. എതിർത്തൊരു വാക്ക് പറയരുത്. നിന്നോട് പിണങ്ങുമ്പോൾ നീ അങ്ങോട്ട് പിണങ്ങരുത്, നീ അങ്ങോട്ട് സ്നേഹിക്കണം. നിനക്കാരോടും പിണക്കം വേണ്ട, നിന്നോട് പിണക്കമുണ്ടെങ്കിൽ നീ ചെന്ന് അവനോട് നിരക്കണം. ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്തുനിന്ന് ഒരു ദൈവസഭ എഴുന്നേൽക്കട്ടെ. പെന്തക്കോസ്തിന്റെ അകത്തുനിന്ന് ഒരു വിശുദ്ധ കൂട്ടം എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവില്ലാത്ത, യേശുവിന്റെ വചനത്തിൽ വിശുദ്ധിയില്ലാത്ത, പ്രമാണമില്ലാത്ത സകലം മാറിയിട്ട് ഒരു പുത്തൻ കൂട്ടം ഉണരുമ്പോൾ യേശുവരായി. ഇന്ന് രാത്രി യേശു വന്നാൽ എനിക്ക് പോകണം. ആ ഉറപ്പുള്ളവർ മാത്രം ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും അവരുടെ ജീവിതത്തെ കർത്താവിനെ കൊടുക്കണം. കുഞ്ഞി, ഇന്ന് രാത്രി നീ വന്നതല്ല, ഇന്ന് യേശുവിനെ കൊണ്ടുവന്നതാ. ഈ കൺവെൻഷൻ, ഈ ബൈബിൾ ക്ലാസ് ഇവിടെ വെച്ചത് പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടല്ല, ഒരു വ്യക്തിയെങ്കിലും സ്വർഗത്തിൽ അംഗമാകണമതിനാ. ഒരുപക്ഷെ നീ പാരമ്പര്യ പെന്തക്കോസ്തുകാരനായിരിക്കാം, നിന്റെ പപ്പയും മമ്മയും പെന്തക്കോസ്തിലായിരിക്കാം, നിന്നെ ജനിച്ചിട്ടത് പെന്തക്കോസ്തിലായിരിക്കാം. പക്ഷേ ആരാധനയ്ക്ക് പോകുന്നുവെങ്കിലും വിശുദ്ധിയില്ലാത്ത ജീവിതമുള്ളവരാണെങ്കിൽ ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെടെ. ഇന്ന് രാത്രി മനം തിരിയെ. യേശുവിനെ കൈവിടപ്പെട്ടു പോകരുത്. നാളെ മുതൽ കേൾക്കാൻ വന്നുകൊണ്ട് ഭയാനകമായി നിന്റെ ജീവിതത്തെ നാശം വിതയ്ക്കാതിരിക്കണം. യേശുവേ, അവിടുത്തെ വരവിനായി എന്നെ ഞാൻ ഒരുക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാം.